ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ആയിരിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നതിനായിട്ട് സ്തോത്രം. ഞാൻ രണ്ടു മൂന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ ആദ്യമായിട്ട് നിങ്ങളെ ഓർപ്പിച്ച ശേഷം ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നോർത്തിലായിരുന്നു. നിങ്ങൾ പലരും ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചിരുന്നു. ഇറ്റ് വാസ് എ ബ്ലെസ്ഡ് ടൈം. വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയം കർത്താവ് ഞങ്ങൾക്ക് തന്നിരുന്നു. പ്രധാനമായിട്ടും ഞാൻ കാൺപൂരിലായിരുന്നു. 7 ദിവസം അവിടെ തുടർമാനമായിട്ട് കാൺപൂർ ഉള്ള ചർച്ചിൽ അവിടുത്തെ ഗ്രാമത്തിൽ 7 ദിവസം തുടർമാനമായ ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു. ഒരു വില്ലേജിൽ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബൈബിൾ സ്റ്റഡി നടത്തുക എന്നത് വളരെ ദുഷ്കരമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, കരിസ്മാറ്റിക് അസംബ്ലിയിൽ അത് സാധ്യമാണോ 7 ദിവസം തുടർമാനമായിട്ട് ഒരു ബൈബിൾ സ്റ്റഡി വെച്ചാൽ. ബട്ട് അമേസിംഗ്, 7 ദിവസം ഏകദേശം 20 to 25 പേര് തുടർമാനമായിട്ട് തിരുവചനം പഠിക്കുവാനായിട്ട് അവിടെ കടന്നു വന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമായിരുന്നു. ദൈവം ആ സഭയെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. കേവലം ബൈബിൾ സ്റ്റഡി മാത്രമല്ല, തിരുവചന പഠനത്തിന്റെ നടുവിൽ ഇവൻ ദുരാത്മാക്കൾക്ക് പോലും ദൈവം ആ ശുശ്രൂഷയിൽ വിടുതൽ കൊടുത്തു. കഴിഞ്ഞ ദിവസം ചിലര് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചു. നിങ്ങളിൽ എല്ലാവർക്കും അറിയില്ലായിരിക്കാം, ആ കൂട്ടായ്മ നമ്മുടെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കൂട്ടായ്മയോർത്ത് പ്രാർത്ഥിക്കുക. ഏകദേശം 40-45 പേരോളം കർത്താവിനെ അവിടെ ആരാധിക്കുവാനായി വരുന്നുണ്ട്. അവിടെ ഒരു സഹോദരൻ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് രാജെന്നാണ്. നിങ്ങൾ സാധാരണ നമ്മുടെ കൂട്ട് സഹോദരി സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂടെ ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യക്ഷമായ വലിയ ഒപ്പോസിഷൻസ് ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ ആ നിലയിൽ വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ആരണ്ടോടൊക്കെ ഷെയർ ചെയ്തു. പണ്ട് വളരെ അനായാസമായിട്ട് നമുക്ക് ശവം പോലും അടക്കാമായിരുന്നു. ഇപ്പോൾ വടക്കേന്ത്യയിലെ പല സ്ഥലങ്ങളിലും ശവം അടക്കുവാൻ തടസ്സമുണ്ട്. അവര് ശവം ദഹിപ്പിക്കണം. ഇതൊരു ഹിന്ദു രാജ്യമാണ്. ഹിന്ദു ആചാരപ്രകാരം ദഹിപ്പിക്കുന്നെങ്കിൽ മാത്രമേ അത് ഇന്ത്യയുടെ ഭാഗമായിട്ട് അവർ അംഗീകരിക്കത്തുള്ളൂ. അതുകൊണ്ട് ശവം കുഴിച്ചിടുന്നതിനൊക്കെ അവിടെവിടങ്ങളിലായിട്ട് പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അത് വളരെ ശക്തമായിട്ട് പല സ്ഥലങ്ങളിലും അതിനെതിരെ ഒപ്പോസിഷൻസ് ഉണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആണ്, സ്മോൾ ബാറ്റിൽ ബിക്കം എ ബിഗ് വാർ എന്ന് പറയാറുണ്ട്. കൊച്ചു ബാറ്റിലുകളാണ് വലിയ യുദ്ധമായിട്ട് മാറുന്നത്. നിങ്ങളെ ശ്രദ്ധിച്ചു എന്നറിയത്തില്ല, December 25 ക്രിസ്മസ് ദിനമാണ്. നമുക്കില്ലെങ്കിലും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ അത് ചിന്തിക്കുന്നു. പക്ഷെ 25 ഈ ഗവൺമെന്റ് December 25 പ്രസക്തി നഷ്ടപ്പെടുത്തത്തക്കവണ്ണം. ഞാനത് പറയുമ്പോൾ നമുക്ക് പ്രസക്തി ഇല്ല എങ്കിൽ തന്നെ അവർക്കറിയില്ലല്ലോ, December 25 പ്രസക്തി കാണാത്ത കുറെ ആൾക്കാർ ക്രിസ്തീയ സമൂഹത്തിലുണ്ടെന്ന്. പക്ഷെ 25 പകരം അവർ വാജ്പേയിയുടെ ജന്മദിനമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് പകരം. ആ ഡേക്ക് ഒരു പ്രത്യേക പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വളരെ ഗ്രാജുവൽ ആയിട്ട് ഒരുപക്ഷെ ക്രിസ്തീയതയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെയോ ആൾക്കാരുടെ ഉള്ളിൽ നിന്നും അങ്ങ് അടർത്തി മാറ്റിയ ശേഷം ഒരു ഹിന്ദുത്വ അജണ്ട ഇവിടെ സ്ഥാപിക്കാനുള്ള ചെറിയ ചെറിയ ബാറ്റിലുകൾ അവിടെവിടങ്ങളായിട്ട് നടക്കുന്നുണ്ട്. റീസെന്റ്ലി ഹരിയാനയിലുള്ള നമ്മുടെ ഒരു സഹോദരന്റെ സഭയിൽ ശവം അടക്കുന്നതിന് വളരെ വലിയ പ്രശ്നമായിരുന്നു. ശവമായിട്ട് ചുമന്ന് അടക്കുവാൻ പോകുന്ന സെമിത്തേരിയുടെ വഴിയിൽ വെച്ച് RSS വന്ന് വളരെ ശക്തമായിട്ട് എതിർത്ത് അവർ ശവം തടഞ്ഞു. അവർ പറഞ്ഞു, ഇത് ഇന്ത്യയാണ്, ഇത് ഹിന്ദു രാജ്യമാണ്, ഇവിടെ കുഴിച്ചിടാൻ അനുവാദമില്ല. ശവത്തോട് അവര് ദയ കാണിച്ചില്ല. അവസാനം ഈ മരിച്ച വീട്ടിൽ ആ ശവം കുഴിച്ചിടേണ്ടി വന്നു. സോ വി ഹാവ് ടു പ്രേ. എനിക്കറിയാം ഈ ദിവസങ്ങളിൽ സഭ പലയിടങ്ങളിലായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആവശ്യമാണ്. നിങ്ങൾ അറിയാതെ എത്ര ആൾക്കാരാണെന്നറിയാവോ, ഞാൻ ഷിംലയിൽ പോയിരുന്നു. ഷിംലയിൽ നമുക്ക് പരിചയമുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമില്ലായിരിക്കാം, എങ്കിലും പരിചയമുള്ള ഒരു സഹോദരൻ അവിടെ, അദ്ദേഹം കേരളത്തിൽ പീരുമേട്ടിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ കൊമളിയിൽ PWD ജോലി നോക്കിയിരുന്ന, നല്ല ശമ്പളമൊക്കെ വാങ്ങിച്ച് ജീവിച്ചിരുന്ന അവർ ദൈവത്തിന്റെ ശബ്ദം കേട്ട് എനിക്ക് തോന്നുന്നു 4 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, 3.5 വർഷം മുമ്പ് ഷിംല വളരെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഉള്ള ഒരു സ്ഥലമാണ്. ഏറെക്കുറെ നേപ്പാളിനോട് സമമായ ഒരു സ്ഥലമാണ്. -degree ഇപ്പോൾ അവിടുത്തെ തണുപ്പ്, മഞ്ഞൊക്കെ വീഴുന്ന ഹിമാലയം. ഷിംലയിലേക്ക് അവർ കുടുംബമായിട്ട് 2 കുഞ്ഞുങ്ങളുമായിട്ട് അവര് ജോലി വിട്ട ശേഷം ഷിംലയിൽ കടന്നുപോയി. 4 വർഷമായിട്ട് അവിടെ കർത്താവിന്റെ വേല ചെയ്യുകയാണ്. വെരി ഡിഫിക്കൽട്ട്. ഇന്ത്യയിൽ ഏറ്റവും സുവിശേഷം പറയാനും അതിന് പകരമായ റെസ്പോൺസ് വളരെ കുറച്ച് ലഭിക്കുന്നതുമായ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ്. കർണാടകക്കാലും ഒക്കെ ടഫാണ് ഹിമാചൽ. ഹിമാചൽ 68 ലക്ഷം പേരെ ഉള്ളൂ. ഹിമാചലിന്റെ പോപ്പുലേഷൻ 68 ലക്ഷം, 1 കോടി പോലും തികച്ചില്ല. ഷിംല എന്ന് പറയുന്നവരുടെ ക്യാപിറ്റൽ സിറ്റിയിലെ പോപ്പുലേഷൻ 3 ലക്ഷം ഉള്ളു. സോഹരം കഴിഞ്ഞ 4 വർഷമായിട്ട് വർക്ക് ചെയ്തു, ഒരു മനുഷ്യൻ പോലും കർത്താവിന്റെ അടുക്കലേക്ക് ആ നിലയിൽ രക്ഷിക്കപ്പെട്ട് വന്നു എന്ന് പറയാനില്ല. ഇസ് ദാറ്റ് അത്രയ്ക്കും ഡിഫിക്കൽട്ടാ. അവിടുത്തെ സഭകളുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒന്നോ രണ്ടോ സഭയാണ് ഷിംല പട്ടണത്തിലുള്ളത്, അതും വളരെ പതറ്റിക്കാണ്. ആ സഹോദരനെ സഹോദരിയോടെ വർക്ക് ചെയ്യുന്നു. 13 കിലോമീറ്റർ അകലെ ഒരു മലഞ്ചെരിവിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ആ സഹോദരി പഠിപ്പിക്കുന്നു. ശമ്പളമൊക്കെ കുറവാണ്. 4-5 മാസം കൂടുമ്പോഴാണ് ശമ്പളം കിട്ടുന്നത്. അത് വെച്ചാണ് അവർ കർത്താവിന്റെ വേല അവിടെ ചെയ്യുന്നത്. 30,000-ത്തോളം ബൈബിളുകൾ അവർ ഷിംല പട്ടണത്തിൽ ഇതിനോടകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഞാൻ ചെന്ന ഒരു ദിവസം എന്നെ അദ്ദേഹം വിളിച്ചോണ്ട് പോയി. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കോളേജിൽ പരീക്ഷ കഴിഞ്ഞിറങ്ങി വരുന്ന സ്റ്റുഡൻസിന് ഞങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. വളരെ മാനസികമായ ഒരു 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 ആരും നിങ്ങൾക്കറിയാവോന്ന് അറിയത്തില്ല, കുളു മണാലിക്കപ്പുറെ ഒരു സ്ഥലമുണ്ട്, ലാഹോർ സ്പിറ്റി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ തോമസ് എന്ന് പറയുന്ന ജീസസ് മിഷന്റെ വർക്കർ കഴിഞ്ഞ 18 വർഷം വർക്ക് ചെയ്തിട്ട് ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടിട്ടില്ല. 18 ഇയേഴ്സ്. തിയോഡർ വില്യംസ് ആയിരുന്നു IEM ഡയറക്ടർ. അദ്ദേഹം ഈ തോമസിനോട് പല പ്രാവശ്യം പറഞ്ഞു, അദ്ദേഹം വിവാദനല്ല, 55 വയസ്സ് പ്രായമുണ്ട്, ഇപ്പോഴും മഞ്ഞിലൂടെ മലയിലൂടെ ഒക്കെ കയറി നടക്കും. അദ്ദേഹം പറഞ്ഞു, തോമസ് ഞങ്ങൾ നിനക്ക് ട്രാൻസ്ഫറും പ്രൊമോഷനും തരാം, നീ അവിടുന്ന് പോവുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എല്ലാ ഹോളികളായി ജനത്തിന് വേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചത്, ആരും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ഞാൻ ഇവിടെയായിരിക്കും എന്റെ ജീവിത അവസാനം. ഒരു 18 വർഷം സുവിശേഷം പറഞ്ഞിട്ട് ആരും ശരിയായ നിലയിൽ കർത്താവിനെ കണ്ടെത്താതിരിക്കുമ്പോഴും അവർ വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും പേഷ്യൻസോടും കൂടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. വി ഹാവ് ടു പ്രേ ഫോർ സച്ച് എ പീപ്പിൾ. ഹിമാചലിന് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതാണ് എനിക്ക് 2 പ്രാർത്ഥനാ വിഷയം. 3-ാമത്, ഞാനും ജോസംഗളും കുറച്ചു ദിവസം ജയ്പൂരുണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം, എനിക്കിന്ന് ജോസംഗൾ 6 വർഷം മദ്യപിച്ച് മിലിറ്ററിക്കാരായ സുഹൃത്തുക്കളോടൊപ്പം ജയ്പൂർ പട്ടണത്തിൽ തലങ്ങും മെലുകും ഒക്കെ ജീവിച്ച അവരുടെ നടുവിൽ മദ്യപാനം ഉപേക്ഷിച്ചു എന്ന ആ ഒരു ഫാക്ട് മാത്രമല്ല, യേശുവിനെയും കൊണ്ട് ദൈവജനും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ കടന്നു പോകാൻ പറ്റി. എനിക്ക് വളരെ സന്തോഷം തോന്നി. പ്രത്യേകിച്ച് അങ്കിളിന്റെ ഉള്ളിലുള്ള ആ പാഷനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് അവിടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ പലരുടെയും വീട്ടിൽ ഓപ്പണിംഗ് കിട്ടി, നല്ല ശാപ്പാടുണ്ടായിരുന്നു. പക്ഷെ സുവിശേഷം പറയാൻ നേരത്ത് അളിയ അത് മനസ്സിൽ വെച്ചാൽ മതി എന്ന നിലയിലായിരുന്നു അവരുടെ പ്രതികരണമെങ്കിലും. അങ്കിളുടെ ഹൃദയ ജീവിതത്തിലെ മാറ്റം എനിക്ക് തോന്നിയിട്ട് അവസാനം ഐ ഓപ്പണിംഗ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഓരോരുത്തർക്കും ഇങ്ങനത്തെ ഒരു പാഷൻ ഉണ്ടായിട്ട് അവർ ഓരോരുത്തരും ഈ നിലയിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ റിയലി നമുക്ക് പുറത്ത് നമുക്ക് ഒത്തിരി പേരെ വെറുതെ വഴിവെക്കിൽ മാത്രമല്ല അവരെ നിത്യതയിലും കൂടെ നമുക്ക് അവരെ ഒരുമിച്ച് കാണാനുള്ള ഒരു അവസരം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ജയ്പൂരിൽ ആ നിലയിൽ എനിക്ക് വന്ന് അങ്കിൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, അവരെ മൊബൈലിലൂടെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ഒരു സഹോദരന് എനിക്ക് വന്ന് കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്ലീസ് നിങ്ങളുടെ മെയിൽ ലിസ്റ്റിൽ നിന്ന് ഈ നമ്പർ ഡിലീറ്റ് ചെയ്യുക, ഇങ്ങനത്തെ മെസ്സേജുകൾ അയക്കാതിരിക്കുക. നല്ല സഹോദരന്മാർ, പക്ഷെ സുവിശേഷത്തോട് വരുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ വലിയ ജഡം പ്രാർത്ഥിക്കുക. ജയ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒത്തിരി ഭാരമുണ്ട്. തന്റെ കൂടെ ഉണ്ടായിരുന്ന മദ്യപിച്ചവരായ അനവധി സഹോദരന്മാർ കർത്താവിനെ കണ്ടെത്തണമെന്ന്. ചെറിയ ചെറിയ ഓപ്പണിങ്സ് അവിടെ ദൈവം തന്നു. വീണ്ടും വേണമെങ്കിൽ ജയ്പൂർ പോകാം എന്ന നിലയിൽ കർത്താവ് തന്ന നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്ലീസ് ഈ കാര്യങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന തിരുവചന ഭാഗത്തിലേക്ക് ഒരു വാക്യം വായിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 32 മുതലുള്ള വാക്യം.
നിങ്ങൾ ഓരോരുത്തൻ താൻ താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു.
ഞാൻ ഈ വേദഭാഗത്തിൽ ഈ ഇതിന്റെ കോണ്ടെക്സ്റ്റ് അല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതിലൊരു പദത്തെ പ്രത്യേകമായിട്ട് ഊന്നി പറയാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സ്വന്തത്തിലേക്ക് പോകും. യു ഷാൽ ബി സ്കാറ്റേഡ് എവരി മേൻ ടു ഹിസ് ഓൺ. എന്നെ ഒറ്റയ്ക്ക് വിടുകയും ചെയ്യും. ഷാൽ ലീവ് മീ അലോൺ. ഞാൻ ആ രണ്ട് വാക്കുകളാണ് യേശുവിനെ വിട്ടാൽ എനിക്ക് പോകാനുള്ളത് എന്റെ സ്വന്തത്തിലേക്ക് മാത്രം. ഒരുവൻ യേശുവിനെ വിട്ടാൽ അവന് ഒരു ന്യൂട്രലായ സ്ഥലമില്ല അവന് പോകാൻ. ഹി വിൽ ഗോ ടു ഹിസ് ഓൺ. സ്വന്തത്തിലേക്ക് പോകുന്ന ഒരു ജീവിതം. യേശുവിനോടുകൂടെ നടക്കുമ്പോഴും യു ക്യാൻ ഗോ ടു യുവർ ഓൺ. നിങ്ങൾ കർത്താവിനോടുകൂടെ നടക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ പോകാൻ കഴിയും. യുവർ സെൽഫ് ഇൻട്രസ്റ്റ്, യുവർ സെൽഫ് ഡിസൈഡ്സ്, നിങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾ, യുവർ ഓൺ വേ, നിങ്ങളുടെ വഴികൾ, ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് യേശുവിനോടുകൂടെ നടക്കുന്നു എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് പോകാൻ കഴിയും. നിങ്ങൾ എന്നെ ഒറ്റയ്ക്ക് വിടുകയും നിങ്ങളുടെ സ്വന്തത്തിലേക്ക് നിങ്ങൾ പോകും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിലേക്ക് തിരിയുമ്പോൾ യേശുവിന് നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് കഴിയുകയില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോകാൻ ഒരു വഴിയില്ലാത്തപ്പോൾ മാത്രമാണ് നിങ്ങളും യേശുവും തമ്മിലുള്ള കൂട്ടായ്മ സാധ്യമാകുന്നത്. ഇഫ് യു ഹാവ് യുവർ ഓൺ വേ, യു കനോട്ട് വാക്ക് വിത്ത് ജീസസ്. ഐദർ യു വിൽ ഗോ ടു യുവർ ഓൺ വേ ആൻഡ് യു ഹാവ് ടു ലീവ് ജീസസ് എലോൺ. ഇതാണ് ഇവിടെ നാം കാണുന്ന ഒരു പരമാർത്ഥം. എനിക്ക് എന്റേതായ വ്യക്തിപരമായ ഒത്തിരി താല്പര്യങ്ങളുണ്ട്. ഒരു നല്ല ചർച്ചിൽ തുടർമാനമായി വരുമ്പോഴും അവിടുത്തെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോഴും അവിടുത്തെ പ്രസംഗങ്ങൾ ആസ്വദിക്കുമ്പോഴും ദൈവത്തോട് ചേർന്ന് ഒരു കൂട്ടായ്മ ആ സഭയിൽ ആസ്വദിക്കുമ്പോഴും യു ക്യാൻ ക്യാരി യുവർ ഓൺ ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇൻട്രസ്റ്റുകൾ ക്യാരി ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും. ആൻഡ് യു ഹാവ് യുവർ ഓൺ സെൽഫ് ഇൻട്രസ്റ്റ്. നല്ലൊരു കൂട്ടായ്മയിൽ പോകുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജഡത്തെ താലോലിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് ഉടമയായി യുവർ ഓൺ വേ, നിങ്ങളുടേതായ വഴിയിലേക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഹൗ ഡേഞ്ചറസ് ദ സെൽഫ് ഇൻട്രസ്റ്റ് ഈസ്. സ്വന്തം താല്പര്യങ്ങൾ എത്ര അപകടകരമാണ് എന്നതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്ക് അപകടം എന്ന് തോന്നുന്ന പാപങ്ങൾ, മദ്യപാനം, വ്യഭിചാരം, കൊലപാതകം, ഈ വക പ്രവർത്തിക്കുന്ന ഒരാളെയാണ് നാം എപ്പോഴും അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ തന്റേതായ സ്വന്തം വഴികളുള്ള ഒരാളെ നമുക്ക് അകറ്റി നിർത്താൻ തോന്നാറില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ അകത്തൊരു അപകടം കാണുന്നില്ല. ഐ ഹാവ് എ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റ്. എൻ്റെ ഹൃദയത്തിൽ നിങ്ങളറിയാതെ ഒത്തിരി സെൽഫ് മോട്ടിവേഷൻസ് ഉണ്ട്, സ്വന്തം വഴികളുണ്ട്. പക്ഷെ നിങ്ങളെല്ലാവരും എന്നോട് കൂട്ടുകൂടും. എന്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. എന്നെ ഒരു ദൈവദാസനായിട്ട് അംഗീകരിക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ബട്ട് ഐ ഹാവ് മൈ ഓൺ വേസ്. പക്ഷെ ഞാൻ ഏതെങ്കിലും ഒരു വലിയ പാപത്തിൽ പെട്ടുപോയാൽ നിങ്ങൾ പറയും ബ്രദറുമായിട്ട് അധികം കൂട്ടായ്മയ്ക്ക് പോകരുത്. എന്താണ് ഇവിടെ നാം തിരിച്ചറിയേണ്ടത്? നാം അകറ്റി നിർത്തുന്ന പല പാപങ്ങളും പാപത്തിന്റെ ഫലങ്ങളാണ്. നമുക്ക് അപകടകരമല്ലാത്ത തോന്നുന്നതാണ് പാപത്തിന്റെ റൂട്ട് കോസ്. അതാണ് സെൽഫ് ഇൻട്രസ്റ്റ്, സ്വന്ത താല്പര്യം, എന്റേതായ വഴി. രക്ഷിക്കപ്പെട്ട ശേഷവും സ്നാനപ്പെട്ട ശേഷവും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ശേഷവും എനിക്ക് എന്റേതായ ഒരു വഴിയിലൂടെ തന്നെ ജീവിക്കാൻ പറ്റും. കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ചിലടൊക്കെ പറയാറല്ലേ, വലിയൊരാഗ്രഹമായിരുന്നു, എന്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു അമേരിക്കയിൽ പോകണമെന്ന്, അല്ലെ എന്റെ മോൻ അമേരിക്കയിൽ പോകണമെന്ന്. Yes, such a great passion, desire. അതിനുവേണ്ടി ഉപവസിക്കുന്നു. ആ ഉപവസിക്കുമ്പോഴും അവൻ ആ ഉപവാസത്തിന്റെ അകത്ത് തന്റേതായ വഴിയിലാണ് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഈ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവിനെ ആരാധിച്ചു പോകുമ്പോൾ എങ്ങനെയാണ്, how you are going to leave Jesus alone and how you are going to your own way. അതിന്റെ ഒരു അപകടം നാം, അതിന്റെ കോൺസിക്വൻസ് നാം തിരിച്ചറിയണം. നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ നാം ക്രൂശിക്കുന്നില്ലെങ്കിൽ അതിന്റെ ട്രാജഡി വളരെ വലുതാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് വ്യക്തികളെ കൊണ്ടുവരാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. സെൽഫ് ഇൻട്രസ്റ്റ് എന്നതിന്റെ, സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം ആഗ്രഹങ്ങൾ, തങ്ങളുടെ സ്വന്തമായ പ്ലാനുകൾ, അതിന്റെ ഭീകരത തിരിച്ചറിയാൻ ഞാൻ മൂന്ന് പേരെയാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഒന്നാമത്തെ വ്യക്തി ലൂസിഫർ, രണ്ടാമത്തെ വ്യക്തി ആദം, മൂന്നാമത്തെ വ്യക്തി ജീസസ് ക്രൈസ്റ്റ്. ഈ മൂന്ന് വ്യക്തികളെയും നമുക്ക് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. യെസ് ഞാനൊരു കൊലപാതകനല്ലാതിരിക്കുമ്പോഴും എനിക്ക് എന്റേതായ പ്ലാനുകൾ ഇപ്പോഴും ഉണ്ട് എന്നത്, ഞാൻ എത്ര ഭയാനകമായ അവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്ന് നമ്മളെ തിരിച്ചറിയിപ്പിക്കും. ഞാനിത് ഒരു പ്രസംഗം കൊണ്ട് തീരുന്നതല്ലാത്തത് കൊണ്ട് ഞാൻ അതിന്റെ ആദ്യത്തെ ഒരു ഭാഗം എടുക്കാം. നിങ്ങൾ ഏദൻ തോട്ടത്തിൽ ചെന്നാൽ സെൽഫ് ഇൻട്രസ്റ്റിന്റെ ആ ഭീകരത നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ സകല പാപത്തിന്റെയും റൂട്ട് കോസ് ആയിരിക്കുന്ന സെൽഫ്, അതിന്റെ ഭീകരത കർത്താവ് ഉൽപ്പത്തി പുസ്തകത്തിൽ വെളിവാക്കുന്നുണ്ട്. അതിനു മുമ്പ് ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് 1-26 ദൈവത്തിന്റെ ഹൃദയത്തിലെ അദമ്യമായ മനുഷ്യനെ കുറിച്ചുള്ള പ്ലാൻ. ഹി ഹാസ് സച്ച് എ ഗ്രേറ്റ് ഡിസയർ പ്ലാൻ. ആരെ കുറിച്ചാ? മനുഷ്യനെ കുറിച്ചുണ്ടായിരുന്നു. അവന്റെ ഹൃദയത്തിൽ അവൻ സ്വപ്നം കണ്ടിരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു മനുഷ്യനെ കുറിച്ച്. ആ സ്വപ്നത്തിന്റെ പ്രിഫേസ്, അതിന്റെ ആമുഖം മാത്രമേ ആദാമോ ഹവ്വായും കണ്ടുള്ളൂ. അതിന്റെ അധ്യായങ്ങൾ മറിച്ചു നോക്കിയിരുന്നെങ്കിൽ അവർക്ക് അത്ഭുതം വരുമാറ് ദൈവത്തിന് അവരെ കുറിച്ചുള്ള ഇഷ്ടങ്ങൾ, വഴികൾ, താല്പര്യങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിൽ അവരെ സംബന്ധിച്ചുള്ള തന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ 1:26 ചില വാക്യങ്ങളിലൂടെ നമുക്ക് പെട്ടെന്ന് പോകാം. ദൈവം അവരെ എത്രയധികം സ്നേഹിച്ചിരുന്നുവെന്നും അവൻ തന്റെ സ്നേഹത്തിൽ എത്ര വലിയ പദ്ധതിയാണ് തന്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയിരുന്നതെന്നും നമുക്കതിന്റെ 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിലും 27-ാമത്തെ വാക്യത്തിലും അത് ഒരു പദപ്രയോഗം 3 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് ദൈവത്തിന് ആദാമിനോടുള്ള തന്റെ വലിയ ആഗ്രഹം, തന്റെ പ്ലാൻ താൻ വെളിപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെ നാം വായിക്കുന്നു, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ലിസൺ, ബാക്കി ഒരു സൃഷ്ടിയിലും തൃത്വം ഒരു 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 കൗൺസിൽ കൂടിയിട്ടില്ല. ഒരു സൃഷ്ടിക്ക് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മാത്രമാണ് ദൈവം 3 ആളത്തും കൂടെ ഒരുമിച്ച് കൂടി ഒരു കോമൺ ഡിസിഷൻ ഒരുമിച്ച് പ്രത്യേകമായി എടുക്കുകയാണ്. ഒരു പ്രത്യേക കൗൺസിൽ അവിടെ കൂടുക. ആ കൗൺസിൽ കൂടിയിട്ട് അവർ തമ്മിൽ ആ കൗൺസിലിൽ ഈ കാര്യം ചർച്ചയുണ്ട്. ദേ വർ ഡിസ്കസിങ് വാട്ട് ദേ ആർ ഗോയിങ് ടു ഡു. സോ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ വളരെ യുണീക്കായിട്ടാണ് ഉണ്ടാക്കിയത്. അവരുടെ ഇടയിൽ ഈ കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകാത്ത കാരണം വളരെ ബ്ലെസ്സഡ് ആയിട്ട് ഈ ആളത്വങ്ങൾ ഒരുമിച്ച് ഈ കൗൺസിലിൽ ഡിസ്കസ് ചെയ്ത ശേഷം അവർ പറയുന്നത് എന്താണെന്നറിയോ? നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അതിന്റെ 27-ാമത്തെ വാക്യമായി
ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു.
ശ്രദ്ധിക്കൂ, 3 പ്രാവശ്യം ഈ വാക്ക് ആവർത്തിക്കുക. ആദ്യം നാം വായിച്ചു അവരുടെ കൗൺസിലിന്റെ തീരുമാനം ഇതായിരുന്നു, നമുക്ക് നമ്മുടെ ഇമേജിൽ ഇവരെ സൃഷ്ടിക്കണം. 27-ൽ പറയുന്നു, അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, തന്റെ സ്വരൂപത്തിൽ തന്നെ അവനെ സൃഷ്ടിച്ചു. സോ ദിസ് വേർഡ് റിപ്പീറ്റ് 3 times എന്ന് പറഞ്ഞാൽ തന്റെ ഇമേജിൽ സൃഷ്ടിക്കുക എന്നത് അവരുടെ വലിയൊരു സ്വപ്നമായിരുന്നു. അതുകൊണ്ടാ ലെറ്റസ് എന്ന് പറഞ്ഞത്. പരിശുദ്ധാത്മാവിനോ പുത്രനായ യേശുക്രിസ്തുവിനോ പിതാവായ ദൈവത്തിനോ അവരുടെ ഇമേജ്, അവരുടെ ലൈറ്റ്നസ് മനുഷ്യന് കൊടുക്കുന്ന കാര്യത്തിൽ പൂർണ്ണ സമ്മതമായിരുന്നു. പ്രിയമുള്ളവരെ, ആദാമിനെ സംബന്ധിച്ച്, അവന്റെ സൃഷ്ടി സംബന്ധിച്ച് ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇവർ നമ്മുടെ ഇമേജിൽ ജീവിക്കണം എന്നുള്ളതായിരുന്നു. ഇത് അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ 1-ാമത്തെ സ്വപ്നമായിരുന്നു. ഈ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ ദൈവത്തിന് തന്റെ സ്വപ്ന പദ്ധതികൾക്ക് തുടക്കമിടാൻ കഴിയത്തുള്ളൂ. ദൈവം ആഗ്രഹിച്ചത് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് പങ്കുപറ്റിയവരായിട്ട് അവർ ജീവിക്കണം. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അവർ മുറിഞ്ഞ് പോകരുത്. ജീവിതകാലം മുഴുവനും അവന്റെ ജീവനിൽ പങ്കുപറ്റിക്കൊണ്ട് അവർ ജീവിച്ചിരിക്കണം. ഇതെന്റെ സ്വന്തമാണ് എന്ന് പറയത്തക്കവണ്ണമാണ് അവൻ അവന്റെ സ്വരൂപം അവർക്ക് ഉള്ളി കൊടുത്തത്. എവിടെ ചെന്ന് നിൽക്കുമ്പോഴും എന്റെ സ്വന്തം എന്ന് പറയാൻ, തന്റെ സ്വപ്നങ്ങളിൽ നിന്ന് മുറിഞ്ഞു പോകാതെ നിൽക്കത്തക്കവണ്ണം ദൈവം കൊടുത്ത ദൈവത്തിന്റെ ഇമേജ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതായിരുന്നു പ്രിയമുള്ളവരെ ദൈവത്തിന് ആദാമിനെ സംബന്ധിച്ചുള്ള തന്റെ സ്വപ്നം. ആ സ്വപ്നം താൻ തന്റെ സൃഷ്ടിപ്പിന്റെ ആദ്യം തന്നെ, ആ സൃഷ്ടിപ്പ് തുടങ്ങുമ്പോൾ തന്നെ വലിയൊരു പ്രിവിലേജോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഹി ഗോഡ് ഗോഡ്സ് ഇമേജ്. ഹല്ലേലൂയ. അത് പ്രത്യേകമായ കൗൺസിലിൽ ഐക്യതയോടെ അവർ എടുത്ത തീരുമാനമാണ് ആ സ്വരൂപം എന്ന് പറയും. ദൈവത്തിന് ഈ കാര്യം ചെയ്യുന്നതിൽ മടിയില്ലായിരുന്നു. തന്റെ സ്വരൂപം അവർക്ക് കൊടുക്കുന്നതിൽ കർത്താവിന് മടിയില്ലായിരുന്നു. ദൈവം ഈ സ്വരൂപം അവർക്ക് കൊടുത്തതിലൂടെ ദൈവം ആഗ്രഹിച്ചത് ഇതാണ്, യു വിൽ ബി മൈ റെപ്രസെന്റേറ്റീവ്. നീ വെറും ഒരു 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 ഏദൻ തോട്ടത്തിൽ ഒരു കൃഷിക്കാരനല്ല. നമുക്ക് അങ്ങനെയും തോന്നാം, ആദാമോവായും ഏദൻ തോട്ടത്തിൽ വെറും ഫാമേഴ്സ്, കൂലിവേർ, കൃഷിക്കാരാണ്, ഫാമേഴ്സ് ആണ്. അങ്ങനെയല്ല ദൈവം അവരെ സൃഷ്ടിച്ചത്. ദൈവം അവരെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? തന്റെ സ്വരൂപത്തിൽ, സ്വരൂപത്തിലെ സൃഷ്ടി. സോ അവർ കേവലം കൃഷിക്കാരല്ല, ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ്, ഭൂമിയിൽ ദൈവത്തെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന അധികാരികളായിട്ടാ, റെപ്രസെന്റേറ്റീവ് ആയിട്ടാ ദൈവം അവരെ സൃഷ്ടിച്ചത്. ദിസ് ഈസ് ഹിസ് വണ്ടർഫുൾ പ്ലാൻ. അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ അദമ്യമായ സ്വപ്നം. രണ്ടാമത്, അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രത്യേക പദ്ധതി. തന്റെ സൃഷ്ടിപ്പിൽ തന്നെ ദൈവം ചെയ്യുന്നുണ്ട്. അതിന്റെ 28-ാമത്തെ വാക്യം,
ദൈവം അവരെ അനുഗ്രഹിച്ച് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല പൂജാര ജന്തുവിന്മേലും വാഴുവിൻ എന്നവരോട്.
രണ്ടാമത് ദൈവം അവർക്ക് കൊടുത്ത ഒരു പ്രത്യേക പ്രിവിലേജ്, ആ റൂളിംഗ്, ഭരിക്കുവാനുള്ള അധികാരം. അവർ റൂളേഴ്സ് ആയിരുന്നു, അവർ അധിപതികളായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കേവലം തോട്ടം സൂക്ഷിപ്പിക്കുന്നവരല്ലായിരുന്നു. അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ ദൈവം അവരെ ആരായിട്ടാ സൃഷ്ടിച്ചെന്നറിയോ? അധികാരികളായിട്ട്, റൂളേഴ്സ്. ആദാമും ഔവായും ഒരു റോയൽ ലൈനിലാ നിൽക്കുന്നത്, ഒരു രാജകീയ ഒരു വരിയിലാ അവർ നിൽക്കുന്നത്. ദൈവത്തിന്റെ ആഗ്രഹം, എന്റെയും മക്കൾ ആരാലും ഭരിക്കപ്പെടരുത് ഞാൻ ഒഴിച്ച്. നെയ്തർ ഫിയർ ഷുഡ് റൂൾ ദം. ഭയം അവരെ ഭരിക്കരുത്, മൃഗങ്ങൾ അവരെ ഭരിക്കരുത്, ഈ ലോകത്തിലുള്ള സംഭവങ്ങൾ, സാഹചര്യങ്ങൾ, ക്ലൈമറ്റ്സ്, നത്തിങ് ഷുഡ് റൂൾ ദം. ദേ വിൽ റൂൾ എവരിതിങ് ആൻഡ് ദേ ഷുഡ് ബി ദ റൂളേഴ്സ്. അങ്ങനെയുള്ള ഒരു റോയൽ ലൈനിലേക്കാണ് ദൈവം അവരെ കൊണ്ടെത്തിച്ചത്. എന്നിട്ട് ദൈവം പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? സന്താനപുഷ്ടിയുള്ളവരായി പെരുകി എന്ത് ചെയ്യും? നിങ്ങൾ ഇവിടെ അധികാരികളായിരിക്കും. ദൈവം ഒരു റൂളറാ, ഗോഡ് ഈസ് റൂളർ. ദൈവം ഭരിക്കുന്നവനാണ്. തന്നോടൊപ്പം അധികാരം പങ്കിട്ട് ഭരിക്കത്തക്കവണ്ണം ദൈവം മനുഷ്യനെ റൂളറായിട്ട് തന്നെയാ ഇൻ ദ ബിഗിനിങ് അവനെ സൃഷ്ടിച്ചത് തന്നെ. സോ വെൻ ഹി ഇൻപുട്ട് ഹിസ് ഇമേജ് ആൻഡ് വെൻ ഹി അപ്പോയിന്റ് ഹിം ആസ് എ റൂളർ, ആ തുടക്കം തന്നെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഹി ഹാസ് ലോട്ട് ഓഫ് സീക്രട്ട് ഐഡിയാസ്, പ്ലാൻ. വളരെ അത്ഭുതകരമായ എന്തൊക്കെയോ പ്ലാനുകൾ ഈ മനുഷ്യന്റെ ഈ വ്യക്തിത്വത്തിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാ അതിന്റെ തുടക്കം തന്നെ വളരെ മാർവലസായി, ഉജ്ജ്വലമായി, അതിഗംഭീരമായി അതിനെ തുടക്കമിടുക. ഇതിന്റെ വില അവർക്കറിയില്ലായിരുന്നു. പക്ഷെ ദൈവം ഈ ഇമേജ് നൽകുമ്പോഴും ആൻഡ് യു വിൽ ബി റൂളർ എന്ന് പറയുമ്പോഴും ദൈവം അവന്റെ മുമ്പോട്ട് എഴുതി വെച്ച ഒത്തിരി അധ്യായങ്ങളുണ്ടായിരുന്നു അവരെ സംബന്ധിച്ച്. അവരെങ്ങനെയുള്ളവരാണ്? ഭരിക്കുന്നവരാണ്. നമ്മൾ സങ്കീർത്തനം 8:5-6 വായിച്ചാൽ നമുക്ക് അവരുടെ ആ അവരുടെ സൃഷ്ടിപ്പിലുള്ള ആ ഒരു പ്രത്യേക പദവി നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഓ, നീ അവനെ എന്തണിയിച്ചിരിക്കുന്നു? തേജസ്സും ബഹുമാനവും, ഗ്ലോറിയും, ഓണറും ദൈവം ആർക്ക് കൊടുത്തു? മനുഷ്യന് കൊടുത്തു. അത്രയുമായിരുന്നു ദൈവത്തിന് അവനെ കുറിച്ചുള്ള തന്റെ ആഗ്രഹം. ദൈവം അവന് ഗ്ലോറി കൊടുത്തു, ദൈവം അവന് ഓണർ കൊടുത്തു, ബഹുമാനം കൊടുത്തു. സെക്കൻഡ് അവന് ലഭിച്ച പദവി എന്ന് പറയുന്നത് അവൻ അധികാരിയായിരുന്നു. ഹി വാസ് നോട്ട് എ ഫാർമർ, ഹി വാസ് എ റൂളർ. അവൻ ഒരു റോയൽ ലൈൻ, അവന്റെ ട്രേഡ് എന്നായിരുന്നു അറിയാവോ? ദൈവത്തോടൊപ്പം അധികാരം കൈയാളുക, വാഴുക. അവന്റെ മുകളിൽ ഒരാളേ ഉള്ളൂ, ദൈവം, ദൈവത്തിന്റെ ഡൊമീനിന്റെ കീഴിൽ അവൻ ഈ ഭൂമി ജീവിച്ചുകൊണ്ട് ഭൂമി അടക്കി ഭരിക്കാം. മൂന്ന്, ദൈവം അവന് കൊടുത്ത ഒരു പ്രത്യേക അനുഭവം, അവനൊരു പാർട്ണറിനെ കൊടുത്തു. രണ്ടു പേർക്കും അവർക്ക് തക്ക തുണയെ കൊടുത്തു. അവർക്ക് ആ പാർട്ണറിനെ കൊടുത്തതുകൊണ്ട് ദൈവത്തിന് മുന്നോട്ട് വിഭാവനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പദ്ധതികളെ കുറിച്ച് ദൈവം, ആ പാർട്ണർഷിപ്പിലൂടെ ദൈവം മറ്റു ചിലത് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ മൂന്നാമത് അവർക്ക് കൊടുത്തിരുന്നത് ഒരു കുടുംബമാണ്, ഫാമിലി, പാർട്ണർ. എന്തിനാണ് അവൻ ഒറ്റയ്ക്കിരിക്കുന്നത്? നന്നല്ല, അവന്റെ ഒരു തക്ക തുണ അവന് വേണം. എങ്കിലേ എന്റെ മനസ്സിലെ നിത്യമായ പ്ലാനുകൾ എനിക്കിവിടെ നിറവേറ്റാൻ കഴിയത്തുള്ളൂ. അങ്ങനെ മൂന്നാമത് ദൈവം അവനോട് ചേർത്ത് കൊടുത്തത് അവന് പാർട്ണറിനെയാണ്. നാലാമത് ദൈവം അവന് കൊടുത്തത്, ദൈവം അവനെ സൃഷ്ടിച്ച ശേഷം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അവനെ കിഴക്ക് ഏദനിൽ അവനെ കൂട്ടിക്കൊണ്ടുപോയി. ഏദൻ തോട്ടത്തിൽ അവനെ കൂട്ടിക്കൊണ്ടുപോയി. ഏദൻ തോട്ടത്തെ കുറിച്ച് നാം പിന്നീട് ചിന്തിക്കുന്നുണ്ട്. സോ ആഫ്റ്റർ ഹി ഗോഡ് ഹാസ് ഗോഡ് ഡൺ ഓൾ ദീസ് തിങ്സ്, അവനെ അവിടെ നിർത്തുകയല്ല, അങ്ങ് അങ്ങ് സൃഷ്ടിച്ച് നിർത്തുകയല്ല, അവനൊരു സ്ഥലം കൊടുത്തു. ഹി ഹാസ് ഗിവൻ എ വണ്ടർഫുൾ പ്ലേസ് ടു ലീവ്. ദൈവം അവനെ നയിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭൂപരപ്പിലെ ബ്യൂട്ടിഫുൾ ആയ ഒരു തോട്ടത്തിന്റെ അകത്തേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു. ദൈവം അവനോട് പറയാണ്, ദിസ് ഈസ് ദ പ്ലേസ് വെർ യു ഹാവ് ടു റൂൾ. ഭൂമി മുഴുവനാണ് നീ റൂൾ ചെയ്യുന്നെങ്കിലും ഇവിടെയാണ് നിന്റെ കേന്ദ്ര ഭരണം. ദിസ് ഈസ് ദ പ്ലേസ്, ഇവിടെയാണ് നിന്റെ കിങ്ഡം. നീ ഏദൻ തോട്ടത്തിൽ വസിക്കുക, ഏദൻ തോട്ടത്തിൽ നിന്റെ കിങ്ഡം സ്ഥാപിച്ചുകൊണ്ട് നീ എല്ലാത്തിനെയും ഭരിക്കുക. സോ ഗോഡ് ഹാസ് ഗിവൻ എ വണ്ടർഫുൾ പ്ലേസ്. ആ സ്ഥലത്തിന്റെ ഭംഗിയൊക്കെ പറയുന്നുണ്ട്. അവിടുത്തെ വൃക്ഷത്തെ കുറിച്ച് പറയുന്നത് എന്താ? കാണുവാൻ ഭംഗിയുള്ള വൃക്ഷങ്ങൾ. അവർക്ക് കാണാനും ആസ്വദിക്കാനും കഴിയുന്നതായിരുന്നു ഏദൻ തോട്ടം. ബ്യൂട്ടിഫുൾ ട്രീ, ബ്യൂട്ടിഫുൾ പ്ലാന്റ്, അതിന്റെ ലീവ്സ് ഒക്കെ ആസ്വദിക്കാമായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ മനസ്സിലെ ആഗ്രഹം ഇതായിരുന്നു, അവർ ഏദൻ തോട്ടത്തിൽ അതങ്ങ് ആസ്വദിക്കണം. ഏദൻ തോട്ടം അവർ ആസ്വദിക്കണം. അവിടെ അവരുടെ കിങ്ഡം സ്ഥാപിച്ചുകൊണ്ട് സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഏദനിനെ അവർ അവരുടെ ഹെഡ്ക്വാർട്ടർ ആക്കിക്കൊണ്ട് ലോകത്തെ ഭരിക്കണം. ദിസ് വാസ് ഹിസ് ഡ്രീം. അതിനവൻ ഒരു സ്ഥലം കൊടുത്തു. അഞ്ച്, അത് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ദൈവം അവർക്ക് അഞ്ചാമത് കൊടുത്തത്, അവർക്കുള്ള ഫുഡ് കൊടുത്തു. നിങ്ങൾ ഈ തോട്ടത്തിൽ നിന്ന് എന്ത് ചെയ്യണം എന്ന് ഉപസിച്ച് പ്രാർത്ഥിച്ച് എന്റെ പദ്ധതി നിറവേറ്റുകയല്ല. യു ഗോ ഹാവ് ഫുഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രുചികരമായ ഫലങ്ങൾ കഴിച്ചു തിന്നുകൊണ്ട് എന്റെ പദ്ധതിയിലേക്ക് നിങ്ങൾ വരണം. സോ ദൈവരോട് പറഞ്ഞ എന്താ? നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃഷ്ടഫലം ഒഴിച്ച് ബാക്കി കാണുന്ന മുഴുവനും, പച്ചക്കറിയാണ് പച്ചക്കറി, ബീൻസ് ആണ് ബീൻസ്, ക്യാരറ്റ് ആണ് ക്യാരറ്റ്, തക്കാളിയാണ് തക്കാളി, ഇഷ്ടം പോലെ കഴിക്കാം. ഒരു അസുഖവും വരത്തില്ല. എനിക്ക് തക്കാളി കഴിക്കാൻ പറ്റത്തില്ല, കാരണം യൂറിക് ആസിഡിന്റെ പ്രോബ്ലം ഉണ്ട്. അവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. എത്ര തക്കാളി വേണമെങ്കിലും കഴിക്കാം, എത്ര ആപ്പിൾ വേണമെങ്കിലും കഴിക്കാം, ഷുഗർ ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല. ഹസ്ബച്ചാസ്. അഞ്ചാമത് അയ്യോ അവർക്ക് കൊടുത്തത് വളരെ ഡെലീഷ്യസ് ആയ ഈ എൻഡോസൾഫാൻ ഒന്നും ഇല്ലാത്ത നല്ല പച്ചക്കറി, നല്ല ഫ്രൂട്ട്സും ഒക്കെ ദൈവം അവർക്ക് എന്തിനു കൊടുത്തു? ഏദൻ തോട്ടത്തിൽ കൊടുത്തു. എന്തിനാണെന്നറിയോ? തന്റെ ഹൃദയത്തിലെ പദ്ധതി മരണം ഇല്ലാത്ത നിത്യതയോളം കൊണ്ടുപോകണം. സോ ഫോർ ദാറ്റ് ഹി ഹാസ് ഗിവൺ ദ പാർട്ണർ, ഹി ഹാസ് ഗിവൺ ദ ഫുഡ്, ഹി ഹാസ് ഗിവൺ എ വണ്ടർഫുൾ പ്ലേസ് ആൻഡ് ഹി ഇൻപുട്ട് ഹിസ് ഇമേജ് ഇൻ ഹിം ആൻഡ് ഹി അപ്പോയിന്റഡ് ഹിം ആസ് എ റൂളർ. ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ ദൈവം അവന് കൊടുത്തു. അഞ്ച് കാര്യങ്ങൾ കൊടുത്ത ശേഷം ആറാമത് ഒരു വിശിഷ്ടപ്പെട്ട കാര്യം ചെയ്യുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ദൈവം അവരെ രണ്ടുപേരെയും വിളിച്ചു, കം. എന്നിട്ട് താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. See, this is my plan about you. നമുക്ക് ആ ഭാഗം ഒന്ന് വേണേ വായിക്കാം. ഒന്നാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം,
ദൈവം അവരെ അനുഗ്രഹിച്ച്,
ദൈവം അവരെ അനുഗ്രഹിച്ച്. ശ്രദ്ധിക്കൂ, താൻ ഏത് കാര്യം അവരിലൂടെ വിഭാവനം ചെയ്തോ അതിനായിട്ട് അവരെ എന്ത് ചെയ്തു? ദൈവം അവരെ ബ്ലസ് ചെയ്തു. ആറാമത് അവരെ വിളിച്ചിട്ട് പറഞ്ഞു, See, this is my plan. നിങ്ങൾ ഈ പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവാ. ദൈവം ആദാമിനെയും ഔവായെയും തന്റെ കൈകൊണ്ട് ബ്ലസ് ചെയ്തു. ബി ബ്ലസ്ഡ്, അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുക. എന്റെ ഹൃദയത്തിലെ ഈ പദ്ധതി ഭൂമിയിൽ നിറവേറ്റുവാൻ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹവും ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് ദൈവം അവരെ ബ്ലസ് ചെയ്തു. ദേ വർ ബ്ലസ്ഡ്. ഹല്ലേലൂയ്യ. അവർക്ക് ഭരിക്കുവാനുള്ള ബ്ലെസ്സിങ് ദൈവം അവർക്ക് കൊടുത്തു. അവർക്ക് പാർട്ട്നേഴ്സായി ഒരുമിച്ച് ജീവിക്കുവാനുള്ള ബ്ലെസ്സിങ് ദൈവം അവർക്ക് കൊടുത്തു. അവന്റെ സ്വരൂപത്തിൽ അവന്റെ പ്രതിനിധിയായി ജീവിക്കാനുള്ള ബ്ലെസ്സിങ് ദൈവം അവർക്ക് കൊടുത്തു. അവർ കഴിക്കുന്ന ആഹാരം കൊണ്ട് ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റുവാനുള്ള ബ്ലെസ്സിങ് ദൈവം അവർക്ക് കൊടുത്തു. അവർ ഏതം തോട്ടം സൂക്ഷിപ്പാനുള്ള പ്രത്യേക കൃപയ്ക്കുള്ള ബ്ലെസ്സിങ് ദൈവം അവർക്ക് കൊടുത്തു. വാട്ട് എ വണ്ടർഫുൾ ബിഗിനിങ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ഉജ്ജ്വലമായ തുടക്കം. ഇറ്റ്സ് മാർവലസ്. തന്റെ സൃഷ്ടിപ്പിൽ ദൈവം ഒരു കുറവും വരുത്തിയില്ല തന്റെ മക്കൾക്ക്. നിങ്ങൾ ഈ ഭാഗം വായിക്കുമ്പോൾ യു വിൽ ഫൈൻഡ് അവൻ ഒരു കാര്യം പോലും ഒരു കുറവ് വരുത്തിയില്ല. ഒന്നിനു പോലും കുറവ് വരുത്താതെ എക്സലന്റ് ആയിട്ടാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. ആ ഭാഗം വായിച്ചു വരുമ്പോൾ അവർക്ക് ഈ ചേർന്നു പോകാത്ത നിലയിലല്ല നമുക്കൊരു തോന്നൽ വരുന്നത്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് തമ്മിൽ പൊരുത്തപ്പെടാത്ത നിലയിലല്ല ഈ സൃഷ്ടിപ്പ് നടക്കുന്നത്. സി, ദൈവം ഇവരെ സൃഷ്ടിച്ചപ്പോൾ തന്നെ തമ്മിൽ ചേർന്നു പോകാവുന്ന ഒരവസ്ഥയില ഇവരെ സൃഷ്ടിച്ചത്. ഈ എണ്ണയും വെള്ളവും പോലെയുള്ള ഒരവസ്ഥയിലല്ല ദൈവവും ആദാമും തമ്മിൽ. എനിടൈം അവർക്ക് ഏത് സമയത്തും ചേർന്നു പോകാം, ചേർന്നു പോവാം. നമ്മളും ദൈവവും തമ്മിൽ ചേർന്നാൽ ഈ എണ്ണയും വെള്ളം പോലെ കിടക്കും. ദൈവം മുകളിലും നമ്മൾ താഴെ അല്ലെ. നമുക്ക് എവിടെയും ഒരു ചേർന്നു പോകാത്ത ഒരു അവസ്ഥ കിടപ്പുണ്ട്. ബട്ട് ഇറ്റ് വാസ് നോട്ട് ദ കേസ് ഇൻ ഈഡൻ. ഏദനിൽ അങ്ങനെ അല്ലായിരുന്നു. അവർക്ക് ഒരുമിച്ച് കിടക്കാം, തമ്മിൽ ചേർന്നു പോകുന്ന ഒരു 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 ബന്ധം അവർക്കുണ്ട്. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഉറപ്പു വരുത്തുന്നു, ഐ മീൻ ഇറ്റ്, ഞാൻ അത് അർത്ഥമാക്കുന്നു എന്ന് കാണിക്കാൻ ഏഴാമത് കൂടെ കൂടെ അവൻ ഏദൻ തോട്ടത്തിൽ വന്ന് അവരോടൊപ്പം തന്റെ പദ്ധതികൾ സ്വപ്നത്തിൽ അവരോടൊപ്പം പങ്കുവച്ചിരുന്നു. ഹല്ലേലൂയ. ഇത്രയുമൊക്കെ അവർക്ക് ദൈവം എന്ത് ചെയ്തു? ദൈവം അവർക്ക് കൊടുത്തു. അപ്പം അവരെ ദൈവം ഈ കാര്യത്തിന് വേണ്ടി ആക്കി വെച്ചപ്പോൾ ഒരു കുറവും അവരുടെ മുമ്പിൽ ഇല്ലായിരുന്നു. എന്നാൽ എട്ടാമത് ഈ സീക്വൻസിന് വിപരീതമായ ഒരു കാര്യം കാണുന്നു. എട്ടാമത്തെ കാര്യം സ്വരൂപം പോലത്തെ ഒരു കാര്യമല്ല, പാർട്ട്ണറിനെ പോലത്തെ ഒരു കാര്യമല്ല, ഫ്രൂട്ട് ഭക്ഷണത്തെ പോലത്തെ ഒരു കാര്യമല്ല, താമസത്തെ പോലത്തെ ഒരു കാര്യമല്ല. എട്ടാമത് ഇതിനോട് ചേർത്ത് കൊടുത്തത് ഇസ് എ കമാൻഡ്മെന്റ്, ഒരു കൽപ്പനയാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വരൂപം, അധികാരി, റൂളർ. മൂന്ന്, അവന് താമസിക്കാനുള്ള സ്ഥലം. നാല്, അവന് ഭക്ഷണം. അവന് പാർട്ണർ, അവനോട് കൂടെ ചെലവിടുന്ന കർത്താവിന്റെ കൂട്ടായ്മ. പിന്നെ ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യാനുള്ള ബ്ലെസ്സിങ്. ഇതെല്ലാം കൊടുക്കുമ്പോഴും ഇത് പ്രാവർത്തികമായി തീരുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഒരു കൽപ്പന അവർക്ക് കൊടുത്തുകൊണ്ടാണ്. ഞാൻ അതിലേക്ക് ഇപ്പം വരുന്നില്ല, അത് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ഇത്രയാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ മാർവലസ് ആയിരുന്നു ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതിയും പ്ലാൻ. ഇനി നിങ്ങളെ ഞാൻ രണ്ടാമത് ഒരു വ്യക്തിയിലേക്കാണ് കൊണ്ടുപോകുന്നത്, ലൂസിഫർ. ലൂസിഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പിശാജ് വീഴുന്നതിന് മുമ്പ് ഒരു ഒരു കെരൂവായിരുന്ന അവസ്ഥയിലുള്ള അവന്റെ പേരായിരുന്നു ലൂസിഫർ. നമുക്ക് ലൂസിഫറിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. നിങ്ങൾ എഹെസ്കേലിന്റെ പുസ്തകം 28:13 വാക്യത്തിലേക്ക് വരും. ഒരല്പം ചരിത്രം നമ്മൾ പഠിക്കുന്നു എന്നതുകൊണ്ട് തെറ്റില്ല, അത് പഠിച്ച ശേഷമാണ് നമ്മൾ ഈ കാര്യത്തിലേക്ക് വരുന്നത്. എഹെസ്കേൽ 28:13, ബുക്ക് ഓഫ് എഹെസ്കേൽ ചാപ്റ്റർ 28, ഞാൻ വായിക്കണ്ട. മഹത്വമേറിയ ഒരു സൃഷ്ടിപ്പിലും പദ്ധതിയിലുമായിരുന്നു ലൂസിഫറും. എക്സാക്ട് വേ ദൈവം ആദാമിനെ സൃഷ്ടിച്ചതുപോലെ തന്നെ തനിക്കൊരു പർപ്പസും തനിക്കൊരു പ്ലാനും ലൂസിഫറിനെ സൃഷ്ടിച്ചപ്പോഴും ഉണ്ടായിരുന്നു. ഹി വാസ് ക്രിയേറ്റഡ്. നമ്മളതൊക്കെ വായിക്കുന്നുണ്ട്, എസിയാവ് 14, എസക്കിയേൽ 28. ഇത് രണ്ടുമാണ് പിശാചിന്റെ അല്ലെങ്കിൽ ലൂസിഫറിന്റെ അസ്തിത്വത്തെ കുറിച്ച് പറയുന്ന ഭാഗം. സി, ദ സെയിം, ആദാമിനെ സൃഷ്ടിച്ച അതുപോലൊരു പ്ലാൻ തന്റെ ഹൃദയത്തിൽ ലൂസിഫറിനെ കുറിച്ച് ഉണ്ടായിരുന്നു. ആൻഡ് ദെയർഫോർ ദൈവം ലൂസിഫറിനെ സൃഷ്ടിക്കുന്നത് ഭയങ്കര ജെനുവിൻ ആയിട്ടാണ്. ഇറ്റ്സ് എ വെരി ജെനുവിൻ ക്രിയേഷൻ. അത് നിങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വെറുതെ അങ്ങ് അരുണോദയപുത്രനായ ശുക്രൻ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു എന്ന് പെട്ടെന്ന് അങ്ങ് വായിച്ചു പോകുമെന്ന് എനിക്ക് തിരിച്ചറിയത്തില്ല. ഹി ഹാഡ് സച്ച് എ ഡെഫിനിറ്റ് പ്ലാൻ. അതിന്റെ അകത്ത് ഏറ്റവും രസകരമായ കാര്യം, അവനും ഏദനിലായിരുന്നു. ഏദനിൽ തന്നെ നടന്ന ഒരു പദ്ധതിയായിരുന്നു ലൂസിഫറിനെ കുറിച്ച്. ഹി വാസ് ഇൻ ഈദൻ. വേണമെങ്കിൽ ആ ഭാഗം ഒന്ന് വായിച്ചു തുടങ്ങാം. 28:13 ലൂസിഫറിനെ കുറിച്ച് പറയുന്ന ഭാഗം.
നീ ദൈവത്തോട് തോട്ടമായ ഏദനിലായിരുന്നു.
നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ എങ്ങനെ 8 കാര്യങ്ങളോടുകൂടി ആദാമിനെ സൃഷ്ടിച്ചോ, അതുപോലെ തന്നെ പ്രീ ആഡമിക്, അതായത് ആദാമിന് മുമ്പ് ഭൂമിക്ക് വീഴ്ച വരുന്നതിന് മുമ്പ് ഏദൻ ഉണ്ടായിരുന്നു ഭൂമിയിൽ. ആ ഏദൻ തോട്ടത്തിൽ ഇതുപോലെ തന്നെ ദൈവം ആരെ സൃഷ്ടിച്ചു? ലൂസിഫറിനെ സൃഷ്ടിച്ചു. ഹി ക്രിയേറ്റഡ് ലൂസിഫർ, ഹി വാസ് എ ക്രിയേറ്റഡ് ബീ. അവനെ എവിടെയാക്കി? ഏദൻ തോട്ടത്തിലാക്കി. പ്രിയുള്ളവരെ ശ്രദ്ധിക്കൂ, ഒരേദൻ തോട്ടം, രണ്ട് വ്യക്തികളെ ദൈവം ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചു. ആദ്യം ദൈവം സൃഷ്ടിച്ചത് ലൂസിഫർ, രണ്ടാമത് ഏദനിൽ ദൈവം സൃഷ്ടിച്ചത് ആദം. ഇനി ലൂസിഫറിന്റെ സൃഷ്ടിയിൽ ദൈവം കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കാണാം. മഹത്വമേറിയ സൃഷ്ടിപ്പും അവനുണ്ടായിരുന്നു, മഹത്വമേറിയ പദ്ധതിയും അവനുണ്ടായിരുന്നു. ഹി വാസ് നോട്ട് മിയർലി എ ക്രിയേഷൻ, ഗോഡ് ഹാസ് എ ഡെഫിനിറ്റ് പ്ലാൻ അബൌട്ട് ലൂസിഫർ. ദൈവത്തിന്റെ ഒരു സൃഷ്ടിപ്പും പ്ലാൻ ഇല്ലാതെ പോകുന്നില്ല. പ്രിയുള്ളവരെ, ഈച്ച് ആൻഡ് എവരി ഏഞ്ചൽ ക്രിയേറ്റഡ് ബൈ ഗോഡ് വിത്ത് എ ഡെഫിനിറ്റ് പർപ്പസ്. അങ്ങനെയാണെങ്കിൽ സൃഷ്ടികളിൽ അത്ഭുത സൃഷ്ടിയാണ് ലൂസിഫർ. നമുക്കൊന്ന് വായിക്കാം ലൂസിഫറിനെ കുറിച്ച് 12 വാക്യം എടുക്കാം.
മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു.
സോർ രാജാവ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ചോദ്യമൊക്കെ വരും. ഞാനത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ സോർ രാജാവിനെ കുറിച്ച് പറയുന്ന ദൂതെന്ന് പറയുന്നത് കിങ്സ് ആണ്. ഈ കിങ്സ് നീചന്മാരായ കിങ്സ് ആണ്. ഈ കിങ്സിനെ കുറിച്ചുള്ള ആലോചന പറയുമ്പം ഇവരുടെ തലപ്പത്തുള്ള കിങ്ങിനെയാണ് പ്രവചനാത്മാവിൽ പറയുന്നത്. ഈ രാജാക്കന്മാരെ മുഴുവനും ഭരിക്കുന്ന ഒരു രാജത്വത്തെ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. കാരണം ഇതൊരു മനുഷ്യനല്ല എന്നത് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ അറിയാം. ഇവന്റെ സൃഷ്ടിപ്പിന്റെ മഹത്വം ഇവൻ എന്താണെന്നു യഹോവയ കർത്താവ് ഇപ്രകാരം, നീ മാതൃക മുദ്രയാകുന്നു. എന്റെ പൊന്നു പ്രിയമുള്ളവരെ, നിങ്ങൾ ലൂസിഫറിനെ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. ഈ പുള്ളിക്കാരൻ പിശാചാകുന്നതിന് മുമ്പ് പുള്ളിയുടെ മുമ്പിൽ ചെന്ന് നിന്നാൽ നിങ്ങൾ അന്തം വിട്ടുപോകും. അവൻ ഒരു മോഡലാ, അവന്റെ ഒരു എക്സാമ്പിളാ, അവൻ മാതൃകാ മുദ്രയാ. ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ പ്രത്യേക മുദ്ര പതിപ്പിക്കപ്പെട്ട ഒരു അവിസ്മരണീയമായ സൃഷ്ടിയാ ലൂസിഫർ ആയിരുന്നു. അവനെ കുറിച്ച് അടുത്ത് പറയുന്നത് അവൻ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനുമാകുന്നു. അവൻ സൗന്ദര്യത്തിൽ നിറഞ്ഞവനെ, സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ ഹി വാസ് പെർഫെക്റ്റ് ഇൻ ഹിസ് ബ്യൂട്ടി ആൻഡ് ഹി വാസ് പെർഫെക്റ്റ് ഇൻ ഹിസ് വിസ്ഡം. അതിഭയങ്കര ജ്ഞാനമുള്ള, അതിഭയങ്കര സൗന്ദര്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ലൂസിഫർ. ഇപ്പോഴും പുള്ളിക്ക് കുറച്ചൊക്കെ ഈ തലയൊക്കെ അടിച്ച് തകർന്നു പോയതിന്റെ ഒരു ചെറിയ തട്ടുകട ഉള്ളെങ്കിലും ഹി ഈസ് ബ്യൂട്ടിഫുൾ. അവൻ സുന്ദരനാണ്, സുന്ദരന. പാപികളായ എത്രയോ മനുഷ്യൻ സുന്ദരനാ, അങ്ങനെയാണെങ്കിൽ പിശാചും സുന്ദരനാകാമല്ലോ. സോ ഹി വാസ് എ ബ്യൂട്ടിഫുൾ ഫിഗർ. നിങ്ങൾ ചിന്തിക്കുക, ദൈവം ലൂസിഫറിനെ സൃഷ്ടിച്ചപ്പോൾ ഈ അഗ്ലി ആയിട്ടല്ല സൃഷ്ടിച്ചത്. ലൂസിഫറിനെ കാണുമ്പോൾ ആർക്കും, ലൂസിഫർ ആണ് ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടതിൽ ഏറ്റവും സൗന്ദര്യ സമ്പൂർണ്ണൻ, പെർഫെക്റ്റ് ഇൻ ബ്യൂട്ടി എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലൂസിഫറിനെ നാം കണ്ടിരുന്നെങ്കിൽ ലൂസിഫറിനെ വിട്ടുപോകത്തില്ലായിരുന്നു. ബിക്കോസ് വി എൻജോയ് ഹിസ് ബ്യൂട്ടി. ഞാൻ ഇതിന് താഴോട്ടൊക്കെ പറയുന്നുണ്ട്, നീ പാപം ചെയ്യുന്നിടം വരെ നിന്റെ നടപ്പിൽ നീ എന്തായിരുന്നു? നിഷ്കളങ്കൻ, ഇത്ര നിഷ്കളങ്കൻ. അവന്റെ വീട്ടിൽ പോയിരുന്ന കാപ്പിയും ചായയും കുടിച്ചാൽ അവന്റെ നിഷ്കളങ്കത്വം നമ്മൾ അനുഭവിച്ചിട്ട് അവനെ വിട്ടുപോകാൻ തോക്കത്തില്ല. ഹി വാസ് സിൻസിയർ, ഹി വാസ് റിച്ച് ഇൻ ബ്യൂട്ടി, ഹി വാസ് റിച്ച് ഇൻ വിസ്ഡം. ദൈവത്തിന്റെ മാതൃകാ മുദ്രയായിരുന്നു. ഇതാണ് പ്രിയുള്ളവരെ ലൂസിഫർ എന്ന് പറയുന്ന ദൈവം അവനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ ദൈവം അവനെ കൊടുത്തത്. ആദാമിന് സ്വരൂപം കൊടുത്തു, ഇവിടെ സ്വരൂപം കൊടുത്തില്ലെങ്കിലും ദൈവം എന്തോ ഒരു പ്രത്യേക പദ്ധതിക്കായിട്ടാണ് ഈ വ്യക്തിയെ ഉണ്ടാക്കിയത്. ഇറ്റ്സ് വെരി ഡെഫിനറ്റ്, ഹി ഈസ് നോട്ട് ലൈക്ക് ആൻ ഓർഡിനറി ഏഞ്ചൽ, ഹി ഹാസ് എ സ്പെഷ്യൽ പർപ്പസ്. നിങ്ങൾ അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ 14 വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കുക. അവനെ കുറിച്ച് പറയാം, ആ സോറി, ഇനി ആ വാക്യം വായിക്കുന്നതിന് 13 വാക്യം വായിക്കുക. അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന, അവനെ ഉണ്ടാക്കിയിരിക്കുന്ന സബ്സ്റ്റൻസുകൾ എന്തൊക്കെയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ആദാമിനെ ഉണ്ടാക്കിയ ഇതിൽ നിന്നാ, എവിടെ നിന്നാ? പൊടിയിൽ നിന്നാ ഉണ്ടാക്കി. ഇദ്ദേഹത്തെ ഉണ്ടാക്കിയത് എവിടെ നിന്ന് വായിച്ച് വേണമെങ്കിൽ പെട്ടെന്ന് പോവാൻ, എന്തൊക്കെയാണ് പുള്ളി ഉണ്ടാക്കിയ രത്നങ്ങളുടെ പേര്? താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഇതൊക്കെ നമുക്ക് മലയാളത്തിൽ പരിചയമില്ല. ഇംഗ്ലീഷ് വായിച്ച ചിലതൊക്കെ നമുക്ക് പരിചയമുണ്ട്. ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ
മൂടിയിരുന്നു.
ഓ, ദൈവം സൃഷ്ടിക്കുമ്പോൾ വളരെ ജോറായിട്ടാണ് സൃഷ്ടിക്കുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് എന്റെ വഴികൾ ഇത്ര ദുരന്തമായി തീരുന്നറിയോ? When you know his plan, with the അവന്റെ ആ പ്ലാനിന്റെ ആ ഹയർ ആയിരിക്കുന്ന അവസ്ഥ അറിയുമ്പോഴാണ് യുവർ പ്ലാൻ, നിന്റെ പ്ലാൻ എത്ര ഭീകരമാണെന്ന് തിരിച്ചറിയുന്നത്. അവന്റെ സൃഷ്ടിപ്പിൽ അവൻ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ആ പൊട്ടൻഷ്യൽ, അവൻ തന്റെ സൃഷ്ടിപ്പിൽ അവരുടെ ഉള്ളിലേക്ക് കൊടുത്ത ജ്ഞാനം, ദ വിസ്ഡം, ദ ബ്യൂട്ടി, അതോറിറ്റി, ആൻഡ് അതിനെ വിഭാവനം ചെയ്തുകൊണ്ട് അവർക്ക് കൊടുത്ത ബ്ലെസ്സിംഗ്. പ്രിയുള്ളവരെ, ടു എക്സിക്യൂട്ട് ഓൺലി ഹിസ് പ്ലാൻ, അവന്റെ പദ്ധതി മാത്രം നിറവേറ്റുവാനാണ് അവൻ ഇക്കാര്യങ്ങളെല്ലാം ചെയ്തത്. വാട്ട് ഈസ് ദ ക്രിയേഷൻ? നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് ഈ ലൂസിഫറിനെ കുറിച്ച്? ഹൗ വണ്ടർഫുൾ ഹി ക്രിയേറ്റ്. വായിക്കൂ, ധ്യാനിക്കൂ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കുമ്പോഴും ഒരുപക്ഷെ പീതരത്നവും നീലക്കല്ലുമായിട്ടല്ല നിങ്ങളെ പണിതെങ്കിലും അതിനേക്കാൾ ഉത്തമമായ ക്രിസ്തുവിന്റെ നീതിയുടെ വസ്ത്രം നിങ്ങളെ പൊതിയുമ്പോൾ ആ പുതുസൃഷ്ടിയിൽ അവൻ വിഭാവനം ചെയ്തത് ഇതിനേക്കാളും വലുതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് നോട്ട് മൈ വേ ബട്ട് യുവർ വേ. ഹല്ലേലൂയ. അവിടെയാണ് നീ നിന്റെ സ്വന്തത്തിലേക്ക് തിരിയാതെ നീ പറയും എനിക്കൊരു വഴി, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലാ ഉള്ളെ, വീടുണ്ടാവേ പ്ലേസ് ടു ഗോ. ഞങ്ങൾക്ക് വഴിയറിയില്ല, ഞങ്ങളുടെ മുമ്പിൽ വഴികളില്ല, ഞങ്ങൾക്ക് എവിടെയോ അകത്തൊരു പൂട്ട് വീണിരിക്കുന്നു. ബിക്കോസ് ഓഫ് യുവർ ലെറ്റേഴ്സ്, നിന്റെ വചനങ്ങൾ നിമിത്തം എന്റെ ഉള്ളിൽ ഒരു പൂട്ട് വീണിരിക്കുന്നു. നിന്റെ നിത്യജീവി മൊഴികൾ നിമിത്തം എന്റെ ഉള്ളിൽ ഒരു പൂട്ട് വീണിരിക്കുന്നു. ഐ ആം നോട്ട് ഏബിൾ ടു ഗോ അവേ ഫ്രം യു. ഞാൻ അറിയാതെ എന്റെ ആത്മാവിൽ വീണിരിക്കുന്ന ഒരു പൂട്ട്. എങ്ങനെ? എന്റെ കർത്താവിന്റെ നിത്യജീവ മൊഴികളെ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് സ്വന്തം വഴിയില്ലാത്തൊരു പൂട്ടെന്നിൽ വീണു. ഇത് എത്ര പേർക്ക് വീണു? 11 പേർക്കേ വീണുള്ളൂ, ബാക്കിയുള്ളവർക്കെല്ലാം പൂട്ട് തകർത്തവർ അവരുടെ വഴിയിൽ പോയി. അപ്പം ലൂസിഫറിന്റെ സൃഷ്ടിപ്പിന്റെ അകത്ത് സൃഷ്ടിപ്പിലുള്ള അവന്റെ മഹത്വം ഇതാണ്. കണ്ടിട്ടില്ലാത്ത ഈ രത്നങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങനെ ഒരാളെ നമുക്ക് കാണാനായിട്ട് കിട്ടുമോ? ഡിഫിക്കൽട്ട്. ഇത്രയും കല്ലുകളും രത്നങ്ങളും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരാളുടെ മുമ്പിൽ നിൽക്കുമ്പം എന്തായിരിക്കും ബ്യൂട്ടി അല്ലേ? നിങ്ങൾക്കറിയാവോ, നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഭൂമിയിൽ അവൻ ഈ ബ്യൂട്ടിയോടുകൂടി ഭരിച്ചിരുന്നു, ജീവിച്ചിരുന്നു. യുവാ നീട്. ആൾക്കാർ ചിന്തിക്കാറുണ്ട് പിശാച് സ്വർഗത്തിലായിരുന്നു, സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് താഴോട്ട് വീണാണ്. ബട്ട് ഇറ്റ്സ് റോങ്. നമ്മൾ ആ ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ട്. അവൻ സ്വർഗത്തിലല്ലായിരുന്നു അവന്റെ കിങ്ഡം. ഹി വാസ് എ കിങ്, ഹി വാസ് എ റൂളർ, ആൻഡ് ഹിസ് കിങ്ഡം വാസ് ഇൻ ഈഡൻ. അവൻ ഏദനിൽ ഭരിച്ചിരുന്ന ദൈവത്തിന്റെ പ്രത്യേകമായ പദവിയോടുകൂടി ഭരിച്ചിരുന്ന ഒരു ദൂതനായിരുന്നു, ഭൂമിയിലായിരുന്നു. അവിടുന്ന് മുകളിലോട്ട് പുള്ളി കയറാൻ പോയപ്പോഴാണ് വെട്ടേറ്റ് നിലത്ത് വീണ്. അവിടെ അല്ലായിരുന്നു, ഈ ഭൂമിയുടെ കാവലായിരുന്നു, അധിപതിയായിരുന്നു. ഹി വാസ് എ കിങ്, ഹി വാസ് എ റൂളർ. ശ്രദ്ധിക്കൂ, ആദാമിന് കൊടുത്തതല്ല ഇവന് കൊടുത്തിട്ടുണ്ട്. എന്റെ വിശ്വാസത്തിൽ ഇമേജ് മാത്രമായിരിക്കും കൊടുക്കാതിരുന്നേ, ബാക്കി എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് അവനൊരു ഭരണം കൊടുത്തു, അവൻ അധികാരം കൊടുത്തു, അവൻ ഏദൻ തോട്ടം കൊടുത്തു. അവൻ ആവശ്യമായതെല്ലാം ദൈവം കൊടുത്തപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ലൂസിഫറിലൂടെ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഓക്കെ, 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം, ഇംഗ്ലീഷ് വായിക്കാം, മലയാളത്തിൽ അത് ഇനി. ഒരു മിനിറ്റ് സോറി. 13-ന്റെ അവസാനത്തെ വാക്യം നിങ്ങൾ ഒന്ന് കാണാതെ പോകരുത്. ദ വർക്ക്മാൻഷിപ്പ് ഓഫ് ദൈ ടാബ്ലറ്റ്സ് ആൻഡ് ഓഫ് ദൈ പൈപ്സ് വാസ് പ്രിപ്പയർഡ് ഇൻ ദീ ഇൻ ദ ഡേ ദാറ്റ് ദൗ വാസ് ക്രിയേറ്റഡ്. മലയാളത്തിൽ നമുക്കത് അറിയത്തില്ല. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. ഇത് അവൻ ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ട്രാൻസ്ലേഷന്റെ അത് എനിക്കൊന്ന് കുറച്ചുകൂടെ നല്ല ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അവന്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. സോ ഈ ലൂസിഫർ എന്ന് പറയുന്ന വ്യക്തി, ഹി വാസ് വെരി എഫിഷ്യന്റ് ഇൻ മ്യൂസിക്. കാരണം അവന്റെ മ്യൂസിക് ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. നിങ്ങൾ മലയാളത്തിൽ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് സഹോദരി സഹോദരന്മാരെ, മലയാളം മാത്രം വായിക്കുന്നവർ ശ്രദ്ധിക്കുക. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളും കൂടുകളും എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കറിയാം അത് അവൻ ഉപയോഗിച്ചിരുന്ന അവന്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചായിരുന്നു. ഹി ഹാസ് സച്ച് എ സ്പെഷ്യൽ പൊട്ടൻഷ്യൽ, അവന് പ്രത്യേകമായ ഒരു പൊട്ടൻഷ്യൽ കർത്താവ് മ്യൂസിക്കിൽ കൊടുത്തിരിക്കുന്നു. വളരെ എഫിഷ്യന്റ് ആയിരുന്നു അവൻ മ്യൂസിക്കിൽ. സംഗീതത്തിന്റെ ഒരു വലിയ വലിയ നായകനായിരുന്നു. വാട്ട് എ ഗ്ലോറിയസ് ക്രിയേഷൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 14-ാമത്തെ വാക്യം വായിക്കാം. ഇംഗ്ലീഷ് മലയാളത്തിൽ വായിച്ചാൽ ക്ലിയർ അല്ല, ഇംഗ്ലീഷിൽ വായിക്കും. ദൗ ആർ ദ അനോയിന്റഡ് ചെരു. നീ അനോയിന്റഡ് ആയിരിക്കുന്ന ഒരു കെരൂവായിരിക്കും. മലയാളത്തിൽ അത് പറഞ്ഞിട്ടില്ല. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂവൻ. ഹൗ ദ വേ ഗോഡ് ബ്ലസ് ആഡം, ദ സെയിം വേ ഗോഡ് അനോയിന്റഡ് ലൂസിഫർ. ദൈവം അവനെ അനോയിന്റ് ചെയ്തു. ഹി ബ്ലസ് ഹിം. കെരൂബ് ഒരു കെരൂവായിരുന്നു ഇവൻ. ഇതൊരു മനുഷ്യനെ കുറിച്ചുള്ള പ്രവചനം അല്ല. ഇതൊരു മനുഷ്യനായിരുന്നെങ്കിൽ കെരൂബ് എന്ന് പറയില്ല. ഇതൊരു ദൂതന. ലൂസിഫർ ആരായിരുന്നു? ഒരു കെരൂബായിരുന്നു. ആൻഡ് ഹി വാസ് സ്പെഷ്യലി അനോയിന്റഡ്. പ്രിയമുള്ളവരെ, അനോയിന്റിങ് ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു കെരൂബ്. ലൂസിഫർ വാസ് അനോയിന്റഡ്. എന്തിനാണ് അനോയിന്റ് ചെയ്യപ്പെട്ടെ? തന്നെ ഏത് കാര്യത്തിന് വേണ്ടി ഏദനിൽ സൃഷ്ടിച്ചോ, ഏത് കാര്യത്തിന് വേണ്ടി തന്നെ ഏദനിൽ ഒരു കിങ്ഡം കൊടുത്തോ, ഏത് കാര്യത്തോടെ താമരരത്നം പുഷ്പരാവം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടോ, ഏത് കാര്യത്തിന് വേണ്ടി അവനെ മാതൃകാമുദ്രയാക്കിയോ, ഏത് കാര്യത്തിന് വേണ്ടി അവനെ ജ്ഞാനസമ്പൂർണനാക്കിയോ, ഏത് കാര്യത്തിന് വേണ്ടി അവനെ ബ്യൂട്ടിഫുൾ സൗന്ദര്യമുള്ളവനാക്കിയോ, വിസ്ഡമുള്ളവനാക്കിയോ, ആ കാര്യം എക്സിക്യൂട്ട് ചെയ്യുവാൻ ദൈവം അവൻ എന്ത് കൊടുത്തു? എ സ്പെഷ്യൽ അനോയിന്റിങ്. ലൂസിഫർ വാസ് അനോയിന്റഡ് സ്പെഷ്യലി ബൈ ഗോഡ് ടു എക്സിക്യൂട്ട് ഗോഡ്സ് സ്പെഷ്യൽ പ്ലാൻ ഇൻ ഈഡൻ. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇത് തന്നെയല്ലേ ആദാമിന് കൊടുത്തത്? ഗോഡ് ബ്ലസ് ബോത്ത് ആഡം ആൻഡ് ഈവ് to execute his plan in the world. അടുത്തത്, അവൻ എവിടെയിരുന്നു? വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. ഇതാണ് ആൾക്കാരെ സംബന്ധിച്ച് അവൻ സ്വർഗത്തിലായിരുന്നു ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഹി വാസ് ഇൻ എർത്ത്. അവൻ ഭൂമിയിലായിരുന്നു. ഭൂമിയിൽ അവന്റെ സിംഹാസനത്തിന് കൊടുത്തിരിക്കുന്ന പേരാ വിശുദ്ധ ദേവപർവ്വതം. അവനൊരു സിംഹാസനം ഉണ്ടായിരുന്നു. ആൻഡ് ദേർ ഹി വാസ് സിറ്റിംഗ് ആൻഡ് റൂളിംഗ്. അപ്പൊ അവനൊരു സിംഹാസനം ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ അവൻ എന്തുണ്ടായിരുന്നു? അവനൊരു അധികാരമുണ്ടായിരുന്നു. അവന്റെ സഞ്ചാരങ്ങൾ എവിടെയായിരുന്നു അറിയാവോ? അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ച് പോന്നു. അവന് അനന്തവികാരസിൽ യാത്ര ചെയ്യാം, ഹെവൻലി പ്ലേസസിൽ അവന് യാത്ര ചെയ്യാം, അഗ്നിമയ രഥങ്ങളിൽ അവന് യാത്ര ചെയ്യാം, സ്വർഗത്തിൽ അവന് വേണമെങ്കിൽ കയറാം ഇറങ്ങാം. ഹി ക്യാൻ ഗോ ആൻഡ് മീറ്റ് ഗോഡ്, ഹി ക്യാൻ കം ബൈ. ബട്ട് അവനെ ആക്കി വെച്ചിരിക്കുന്നത് ഏദനിൽ, ദൈവത്തിന്റെ വിശുദ്ധ ദേവപർവ്വതത്തിൽ. ഈ എല്ലാ അലങ്കാരത്തോടും ആഢ്യത്തോടും കൂടെ അവനെ അനോയിന്റ് ചെയ്ത് ഭൂമിയെ ഭരിക്കുവാൻ ദൈവം അവനെ ആക്കി വെച്ചു. ആമേൻ. കൊലോസ്യർ 1:15-16 ഒന്ന് വായിക്കും.
അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും.
ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഭാവം വായിക്കുമ്പോൾ സ്ലോയി വായിക്കുക. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും. അപ്പൊ നിങ്ങൾക്ക് ദൃശ്യമല്ലാത്ത സിംഹാസനങ്ങളും ഭൂമിയിലുണ്ട്. കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ വീഴ്ചയ്ക്ക് മുമ്പ് ഏദനിൽ ആദാമിനുണ്ടായിരുന്ന ആ വാഴ്ച പോലും, ആ ഭൂമിയിലുള്ള ഇപ്പോൾ നമുക്ക് അദൃശ്യമായിരിക്കുന്ന ആ വാഴ്ചയും ആരാലാണ് സൃഷ്ടിക്കപ്പെട്ടത്? ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവനായി സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഈ വാക്യം വെച്ചാണെങ്കിൽ ഏദനിലുള്ള ലൂസിഫറിന്റെ പ്രത്യേക ഭരണം ദൈവത്തിനായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു കിങ്ഡം ആയിരുന്നു. അവനായി സൃഷ്ടിക്കപ്പെട്ട ഒരു ഭരണം. അതുകൊണ്ട് തന്നെ ഹി ഹാസ് എ സ്പെഷ്യൽ പ്ലാൻ, എ സ്പെഷ്യൽ ഡിസയർ, ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ദൈവത്തിന് ഏത് കാര്യത്തിലുണ്ടായിരുന്നു? ലൂസിഫർ ഭൂമിയിൽ ഏദനിൽ ഭരിക്കുക എന്ന കാര്യത്തിലുണ്ടായിരുന്നു. ഇനി നമ്മൾ യൂദയുടെ ലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കാര്യം കുറച്ചുകൂടെ തിരിച്ചറിയാം. ആദാമിന് ഒരു വാഴ്ചയും ഉണ്ടായിരുന്നു, ഒരു വാസസ്ഥലവും കൊടുത്തിരുന്നു. ദൂതന്മാരെ കുറിച്ച് പറയുന്നത് യൂദ 6-ൽ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ വാഴ്ചയും തങ്ങളുടെ വാസസ്ഥലവും കാത്ത് കൊള്ളാത്ത ദൂതന്മാർ എന്ന് പറഞ്ഞാൽ, ഗോഡ് ഹാസ് ഗിവൺ ആൻ അപ്പോയിന്റഡ് പ്ലേസ് and he has given and appointed Job. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളില്ല. അപ്പം അവർക്ക് എന്ത് കൊടുത്തിരുന്നു? ലൂസിഫറിനോട് കൂടെ തന്നെ, ഒരു പക്ഷേ ഇറ്റ്സ് നോട്ട് റിട്ടൺ ഇൻ ദ ബൈബിൾ, പക്ഷെ ലൂസിഫറിനോട് കൂടെ തന്നെ ഈ വാഴ്ച എക്സിക്യൂട്ട് ചെയ്യാൻ ദൈവം ദൂതന്മാരെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. സോ അവർക്ക് എന്തുണ്ടായിരുന്നു? വാഴ്ചയുണ്ടായിരുന്നു. അവർക്ക് എന്തുണ്ടായിരുന്നു? വാസസ്ഥലം ഉണ്ടായിരുന്നു. ഹി ഹാസ് ഗിവൺ ആൻ അപ്പോയിന്റഡ് പ്ലേസ്. പ്രിയുള്ള ലൂസിഫറിന് ഒരു അപ്പോയിന്റഡ് പ്ലേസ് ഉണ്ടായിരുന്നു, ഈഡൻ. ആൻഡ് ഹി ഹാസ് ആൻ അപ്പോയിന്റഡ് ജോബ്. അത് ആർക്കുണ്ടായിരുന്നു? ദൂതന്മാർക്ക്, മറ്റു ദൂതന്മാർക്കും കൊടുത്തിരുന്നു. അവർ അവരുടെ വാഴ്ച കാത്തുകൊണ്ടില്ല, വാസസ്ഥലം കാത്തുകൊണ്ടില്ല. സോ ആദാമിനെ പോലെ അവർക്കൊരു വാസസ്ഥലം കൊടുത്തിരുന്നു, അവർക്കൊരു വാഴ്ച കൊടുത്തിരുന്നു. പിന്നെ നിങ്ങൾ യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഇവന്റെ സൃഷ്ടിപ്പ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ഇവന്റെ ഇവനെ സംബന്ധിച്ചുള്ള കർത്താവിന്റെ പദ്ധതികളായിരുന്നു. യെശയ്യാവിന്റെ പുസ്തകം 14:12 നമ്മൾ ഇവന്റെ വീഴ്ച സംബന്ധിച്ച് പറയുന്ന വേറൊരു ഭാഗമുണ്ട്. 14:12 അവനെ വിളിക്കുന്ന ഒരു പേരാണ് ദ മോർണിംഗ് സ്റ്റാർ, അരുണോദയ പുത്രനായ ശുക്ര. ഇവിടെയാണ് ഇംഗ്ലീഷിൽ ലൂസിഫർ എന്ന വാക്ക് വരുന്നത്, ദ സൺ ഓഫ് ദ മോർണിംഗ്. അവന്റെ പവറും അവന്റെ മഹത്വവും അവന്റെ രാജ്യത്വവും അവന്റെ സൗന്ദര്യവും എല്ലാം കൂടെ ചേർത്ത് അവന് കൊടുത്തിരിക്കുന്ന പേരാണ് സൺ ഓഫ് മോർണിംഗ്. അവൻ അരുണോദയ പുത്രനാണ്. ഇനി നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ദ ഫോളിംഗ് ഓഫ് ലൂസിഫർ, ലൂസിഫറിന്റെ വീഴ്ച കണ്ടു നിൽക്കുന്നവൻ ആശ്ചര്യം തോന്നുന്ന നിലയിലായിരുന്നു അവൻ ഉണ്ടായിരുന്ന പദവി. നീ എങ്ങനെ വീണു? ഇസ് റിയലി അസ്റ്റോണിഷിംഗ്. നീ ഇത്ര വലിയ മഹത്വ പദവിയിൽ നിന്ന് എങ്ങനെ താഴേക്ക് വീണു? ഇവിടെ താഴേക്ക് വീണു എന്നതല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അവനായിരുന്ന ഉയർച്ച അത്ര വലുതായിരുന്നു, അവന്റെ വീഴ്ചയുടെ ആഴം അത്ര ആഴമായിരുന്നു. പക്ഷെ അവൻ അത്ര വലിയൊരു വീഴ്ചയായിരുന്നു. എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ആശ്ചര്യം തോന്നുമാറാണ് അവനെ ദൈവം ദേവപർവ്വതത്തിൽ ഏദനിൽ ഭൂമിയുടെ അധിപതിയായി, റൂളറായി ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. നിങ്ങൾ യെശയ്യാവ് 14:13 വായിക്കുമ്പോൾ അവനൊരു സിംഹാസനം ഉണ്ടെന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മിതവിക്കും, എന്റെ സിംഹാസനം, ഐ ഹാവ് മൈ ഓൺ കിങ്ഡം, ഓൾറെഡി തനിക്കൊരു സിംഹാസനമുണ്ട്, അത് അവിടുന്ന് പറിച്ചെടുത്ത് മോളി വെക്കുമെന്ന് അദ്ദേഹം പറയുന്നേ. അപ്പൊ തനിക്കിവിടെ എന്തുണ്ട്? തനിക്കൊരു ഒരു കിങ്ഡം ഉണ്ട്, ഞാൻ എന്റെ സിംഹാസനം. ഞാൻ പറയും, ഞാനൊരു കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പോലെ, ഞാൻ എന്റെ കസേര എടുത്തുകൊണ്ട് ഞാൻ ടെറസെ പോകും. അവനൊരു കസേര സ്വർഗത്തിൽ കിട്ടുക എന്നുള്ളതല്ല, ഹി ഹാസ് എ കിങ്ഡം, അവൻ ഇവിടെ ഒരു സിംഹാസനമുണ്ട്, ഞാൻ എന്റെ സിംഹാസനം ഇവിടുന്ന് എടുത്തിട്ട് ഞാൻ എവിടെ കൊണ്ടുവെക്കും? സ്വർഗത്തിൽ ദൈവത്തിന്റെ അടുത്ത്, ദൈവത്തിന്റെ മുകളിൽ കയറാനൊന്നും പുള്ളി ആഗ്രഹിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങനെ പറയാറുണ്ട്, പുള്ളിക്ക് ദൈവത്തോട് സമനാകാനേ ആഗ്രഹമുള്ളത്. ഞാനൊരു സിംഹാസനമുണ്ട്, ഞാൻ ഏദൻ തോട്ടത്തിൽ പീതരത്നം, താമരരാഗം, പുഷ്പരാഗം ഇതെല്ലാം അണിഞ്ഞുകൊണ്ട് അരുണോദയപുത്രനായ ശുക്രനായി, ദൈവത്തിന്റെ മുദ്രാമോതിരമായി, അധികാരിയായി, എന്റെ കൂടെ ദൂതന്മാരുമായി, ഞങ്ങൾ വാഴ്ചയും വാസസ്ഥലവും ഉള്ളവരായി, വി വർ റൂളിംഗ് ഇൻ ഈഡൻ. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയുക, എനിക്ക് സിംഹാസനം ഇവിടെ ഇരുന്ന്, ഈ ഏദനിലിരുന്ന്, ഈ കിങ്ഡത്തിൽ ഇരുന്ന് മടുത്തു. എനിക്ക് മുകളിലേക്ക് പോകണം. എവിടെ പോകണം? അഗ്നിമയ രഥങ്ങൾക്കിടയിലൂടെ പോയി ദൈവത്തിന്റെ അടുക്ക ചെല്ലാൻ കഴിയുന്ന ഒരാളായിരുന്നുകൊണ്ട് അവിടുത്തെ മഹത്വവും അവിടുത്തെ ഗ്ലോറിയും ഒക്കെ കണ്ടപ്പം പുള്ളിക്ക് മനസ്സിലായി, ഇവ ക്ലർക്കിന് MD ആകണം എന്ന് ആഗ്രഹമുള്ളത് പോലെ അവന്റെ മനസ്സിൽ ഇടയ്ക്ക് ഒരു ആഗ്രഹം വന്നു, എനിക്ക് സിംഹാസനം മോളി വെക്കണം. പ്രിയുള്ളവരെ, ഇത്രയും കാര്യം ഞാൻ ഇത്രയും വിശാലമായിട്ട് പറഞ്ഞത് ആഡം ആൻഡ് ഈവ് ക്രിയേഷനിലും അതുല്യം, അവർക്ക് കൊടുത്തിരിക്കുന്ന പദ്ധതിക്കും എക്സിക്യൂട്ട് ചെയ്യാനുള്ള കൃപ കൊടുത്തതും അതുല്യം. ലൂസിഫർ ക്രിയേഷൻ അതുല്യം, അത് നിവർത്തിപ്പാനായിട്ട് ദൈവം ലൂസിഫറിന് കൊടുത്ത ആ അധികാരം, കിങ്ഡം, അവൻ മുഖാന്തരവും അവനായി സൃഷ്ടിക്കപ്പെട്ട ഒരു കിങ്ഡം ഏദനിൽ ലൂസിഫർ ഉണ്ടായിരുന്നു. സോ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ആൻഡ് ബോത്ത് ഓഫ് ദം വേർ ഇൻ ഈഡൻ, ബോത്ത് വേർ ക്രിയേറ്റഡ് ബൈ ഗോഡ്. രണ്ടുപേരുടെ മുകളിൽ ഒറ്റ അധികാരിയേ ഉള്ളൂ ദൈവം. രണ്ടുപേരിലൂടെയും ദൈവം വിഭാവനം ചെയ്ത തന്റെ മനോഹരമായ പദ്ധതി, അതിനുവേണ്ടി കൊടുക്കാവുന്ന മുഴുവനും കർത്താവ് അവർക്ക് കൊടുത്തു. ഇനി ഇവിടെയാണ് നാം ആദ്യം വായിച്ച വാക്യത്തിലെ ഭീകരമായ, ഭീവത്സമായ ഒരു സംഭവത്തിലേക്ക് നാം വരുന്നത്. താൻ ഇവിടെ ആയിരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ദൈവം എന്താണെന്നറിയോ ആഗ്രഹിച്ചേ? They should only desire God. അവർ ദൈവത്തെ മാത്രം ആഗ്രഹിക്കണം. ആദാമിനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് ദേ ഷുഡ് ഓൺലി ഡിസേർ മീ. ലൂസിഫറിനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് അവന്റെ ഉള്ളിൽ ഞാനല്ലാതെ മറ്റൊരു ഡിസേറും ഉണ്ടായിരിക്കുന്നത്, അതിന് അവനൊരു കുറവുണ്ടാകാതിരിക്കാൻ അവനെല്ലാം ദൈവം കൊടുത്തു. സോ ദൈവത്തെ മാത്രം ആഗ്രഹിക്കുക, അവരുടെ മനസ്സിൽ മറ്റാഗ്രഹമൊന്നും വരരുത്. പക്ഷേ കാലക്രമേണ ഏവൻ ഭരിച്ചുകൊണ്ടിരുന്ന ലൂസിഫറിന്റെ ഉള്ളിൽ ഹി സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഹിംസെൽഫ്. തന്നെ കുറിച്ച് താൻ പതിയെ ഈ നാളുകളിലായി ചിന്തിക്കാൻ തുടങ്ങി. പ്രിയുള്ളവരെ, ഓസ്വാൾഡ് സ്മിത്ത് എന്ന് പറയുന്ന ദൈവദാസന്റെ ഒരു മനോഹരമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പാപം എന്നിൽ ഇടം കണ്ടെത്തുന്നത് ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ്. Unless you think about yourself, the sin cannot find a single place in you. നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നിടത്ത് നിന്നാണ് പാപത്തിന്റെ അസ്തിത്വം ഉണ്ടാകുന്നത്. ഏദനിൽ ലൂസിഫർ വാഴുമ്പോൾ പൊടുന്നനെ ദൈവത്തെ മാത്രം അഭിലഷിക്കണ്ട, ദൈവത്തെ മാത്രം തൃപ്തിപ്പെടേണ്ട, അവന്റെ ഡൊമീനിയന് കീഴിൽ മാത്രം ജീവിക്കേണ്ട ലൂസിഫറിന്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചെന്നറിയോ? അവൻ തന്റേതായ ഒരു താല്പര്യം തന്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്തു. ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഡേഞ്ചറസ്. നിങ്ങളൊരു കൊലപാതകനായിരിക്കത്തില്ല, നിങ്ങളൊരു പിടിച്ചുപറിക്കാരനായിരിക്കത്തില്ല, നിങ്ങളൊരു മോഷ്ടാവായിരിക്കത്തില്ല, ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പീതരത്നവും താമ്രരത്നവും പുഷ്പരാഗം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട് അധികാരിയായി അനോയിന്റ് ചെയ്യപ്പെട്ട് ബ്ലസ് ചെയ്യപ്പെട്ട് ആഹാരവും വസ്ത്രവും പാർട്ണറിനെ എല്ലാം തന്ന ശേഷവും സ്റ്റിൽ യു ക്യാൻ തിങ്ക് അബൌട്ട് യുവേഴ്സെൽഫ്. നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് താല്പര്യപ്പെടാൻ ഉള്ളിൽ കഴിയും. ദാറ്റ് ഇസ് സിൻ, ദാറ്റ് ഇസ് എ റൂട്ട് കോസ് ഓഫ് സിൻ. ഇത് ഭയാനക. എന്നെ കുറിച്ച് ഞാൻ ഈയിടെയായിട്ട് എന്നാ നേരത്തിൽ എന്നെ കുറിച്ച് ഒത്തിരി അങ്ങ് ചിന്തിക്കാൻ തുടങ്ങി. ആർ യു തിങ്കിങ് അബൌട്ട് യുവർ സെൽഫ് മോർ? ദൈവത്തെക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ലൂസിഫർ തന്റെ ഭരണവും തന്റെ വാഴ്ചയും തന്റെ വാസസ്ഥലവും വിട്ടു. ചെറുതായി ചെറുതായി അവൻ, നമ്മൾ വായിക്കുന്നുണ്ട് ആ ഭാഗമൊക്കെ, ഞാൻ അല്ലേ? യെശയ്യാവ് 14 നിങ്ങൾ വായിച്ചാൽ അറിയാം. അതിന്റെ 13-ാമത്തെ വാക്യം പ്ലീസ്. ഞാൻ സ്വർഗത്തിൽ, യെസ്, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നാരുള്ളൂ. അടുത്തത്, യെസ്, 4 പ്രാവശ്യം ഞാൻ എന്ന വാക്ക്, ഞാൻ, ഐ ഓർ മീ എന്ന വാക്ക് അവൻ ആവർത്തിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തിന് വേണ്ടി മാത്രം അവനായി സൃഷ്ടിക്കപ്പെട്ടവൻ കാലക്രമേണ അവന്റെ ഹൃദയത്തിൽ തന്റേതായ താല്പര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ഐ മീ, എന്റെ പിള്ളേർ അവരുടെ സ്കൂൾ അവർ ടോപ്പ് ആയിരിക്കണം. എന്റെ പേഴ്സണാലിറ്റി, സഭയിലുള്ള എന്റെ ഇടം ഞാൻ അത് വിട്ടുകൊടുക്കത്തില്ല. ഐ ഹാവ് എ പ്ലേസ് വിച്ച് ഐ ക്രിയേറ്റ് ഫോർ ലാസ്റ്റ് 15 years ഇൻ മൈ ചർച്ച് ആൻഡ് ഐ ഹാവ് എ സ്പെഷ്യൽ ഇമേജ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗീവ് അപ്പ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ഗീവ് ടു എനിവൺ. ദിസ് ഇസ് മൈ, എന്റെ ഇടം. പ്രിയുള്ളവരെ, നിങ്ങൾ എല്ലാ ദിവസവും വന്ന് ഒരേ സ്ഥലത്ത് ഇരിക്കുന്ന ആ ഇടമല്ല ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഈ സഭയിലുള്ള ഇമേജിന്റെ ഇടം അത് ഞാൻ കൊടുക്കത്തില്ല. ഞാൻ ഈ മ്യൂസിക് ഒക്കെ വായിക്കുന്ന ഇതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കട്ടാലൊക്കെ പിടിച്ചു കഴിഞ്ഞു. ഇതിന്റെ പ്രത്യേക വിനേശ്വരൻ പറഞ്ഞ പോലെ യേശുവിനോട് ഒരു ആകർഷണത്തെ ഉള്ള പോലെ ഇതിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല. വേറെ ആൾക്ക് വിട്ടുകൊടുക്കുക. എന്റെ ഞാനാണ് ഇത്ര നാൾ വായിച്ചുകൊണ്ടിരുന്നത്, ഞാനാണ് ഇത്ര നാൾ മൈക്ക് പിടിച്ചോണ്ടിരുന്നത്. ഐ വാസ് സിംഗിങ്. ഇത് എവിടെയെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഉണരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങൾക്കായിട്ട് ചിന്തിച്ചു തുടങ്ങുന്നു. ആൻഡ് ഐ വാണ്ട് ടു ടെൽ യു, നിങ്ങളുടെ വിളി ഒന്നായിരിക്കുമ്പോഴും, പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിളി ഒന്നായിരിക്കുമ്പോഴും, യു ഹാവ് യുവർ ഓൺ ലൈക്കിങ്സ്, പ്രഫറൻസസ് ആൻഡ് പ്രയോറിറ്റീസ് ഇൻ യു. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട്, രക്തത്താൽ കഴുകപ്പെട്ട്, ഒരേ വിശുദ്ധ വിളിക്ക് ഓഹരിക്കാരായിരിക്കുമ്പോഴും യു ഹാവ് യുവർ ഓൺ ലൈക്കിങ്സ്. ഒരേ വിളിയിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോഴും ഓരോ വ്യക്തികളിലും ഓരോ ലൈക്കിങ്സ് ഉണ്ട്, ഓരോ പ്രഫറൻസസ് ഉണ്ട്, ഓരോ പ്രയോറിറ്റീസ് ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള ഡിസ്റ്റർബൻസ്.
എന്റെ വഴി.
ഞാൻ എല്ലാ ദിവസവും ഇരിക്കുന്നിടത്ത് അവള് കയറി വന്നിരിക്കുന്നേ. ഇന്നലെ വന്ന സഹോദരി ഒത്തിരി അങ്ങ് ഷൈൻ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. ലൂസിഫറുടെ മനസ്സിൽ അവൻ ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുക, ഐ എനിക്കെന്തായി, അവിടെ പോയാൽ എന്നാ കുഴപ്പം, ഞാൻ അവിടെ പോയി കൂടുവെച്ചാൽ എന്നാ കുഴപ്പം, എനിക്കത് നോക്കി താമരരത്നം പുഷ്പരാഗം ഗോമേതകം വൈദൂര്യം കൊണ്ടൊക്കെ സൃഷ്ടിച്ച് എനിക്കും ദൈവത്തിന്റെ സമാഗമ പർവ്വത്തിൽ കയറിയിരുന്നാൽ മോശമൊന്നുമില്ല, പ്ലേസ് എനിക്ക് നന്നായിട്ടിരിക്കും, എന്നെ കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. വൈ തന്റേതായ ചിന്തകൾ തന്റെ ഉള്ളിൽ കയറി. അവസാനം ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ എന്ന് നീ ഹൃദയത്തിൽ, പതിനാലാം വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു അല്ലേ, എന്ന് നീ ഹൃദയത്തിൽ പറഞ്ഞു. ഇതിനകത്തൊരു വലിയ ഗുണം എന്നാണ്, ഈ സെൽഫ് ഇൻട്രസ്റ്റിന്റെ ഒരു പ്രത്യേക ഗുണം, ഇത് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കാം, ആരും കാണത്തില്ല. ഹൃദയത്തിൽ പറഞ്ഞവന്റെ കാര്യമായി നമ്മൾ ഈ പറയുന്നത്, ഹൃദയത്തിൽ പറഞ്ഞവന്റെ കഷ്ടകാലമായി കിടക്കുന്നത്. എന്റെ പൊന്നു പ്രിയമുള്ളവരെ, ദിസ് ഇസ് മോർ ഡേഞ്ചറസ് വിച്ച് ഐ വാണ്ട് ടു ടെൽ യു, വെൻ ദിസ് ഡിസയേഴ്സ് ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ, എന്റെ എന്റെ വഴികൾ എന്റെ പ്ലാനുകൾ എനിക്ക് കുറെ കൂടെ മെച്ചപ്പെട്ടു എന്ന് തോന്നുന്ന എന്റേതായ ആഗ്രഹങ്ങൾ, അവനെ കൂടാതെ എനിക്ക് ഒന്ന് മീൻ പിടിക്കാൻ പോണമെന്നുള്ള എന്റെ ആഗ്രഹം, എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടാ ചെയ്യുന്നത്. പക്ഷെ ഈ സ്കൂളിലെ അഡ്മിഷന്റെ കാര്യത്തിൽ എനിക്ക് പണ്ട് തൊട്ടേ ഒരു വാശി ഉണ്ടായിരുന്നു, അവനെ ആ സ്കൂളിൽ ചേർക്കണമെന്ന്, ആ ഒരൊറ്റ വഴി. ഹല്ലേലൂയ. നിങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഒരു 100,000 കാര്യങ്ങളിൽ നിങ്ങൾ ദൈവത്തെ മാത്രം മുറുകെ പിടിക്കുമ്പോഴും, നിങ്ങളുടെ പാർട്ണറിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ കാര്യമായിട്ടും കൗൺസിൽ ചെയ്യാതെ തന്നെ കണ്ടെത്താൻ കഴിയുന്ന ഒരു പെൺകുട്ടിയോ ഒരു യുവാവോ ഒരു യുവതിയോ, ഇസ് മൈ ഓൺ ഇൻട്രസ്റ്റ്, ഞാൻ അറിയാതെ എന്നിൽ അല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ എന്നിൽ എന്റെ താല്പര്യങ്ങൾ ഉണ്ടായി വരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സഭയോട് ഈ അന്ത്യനാഴികയിൽ കർത്താവിന് പറയാനുള്ള ദൂത്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടേതായ താല്പര്യങ്ങൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഉതിർന്നു വരുമ്പോൾ, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ മുമ്പിൽ കാണുന്ന അപകടം തുലോ തുച്ഛം, പക്ഷേ അതിന്റെ അവസാനം ഭീവത്സം. നിങ്ങളുടെ മുഴുവീവിതത്തിലും നിങ്ങൾ ഒരു കൊലപാതകനാകണ്ട, നിങ്ങൾ മുഴുവീവിതത്തിലും ഒരു വ്യഭിചാരിയാകണ്ട, ബട്ട് യുവർ ഓൺ സെൽഫ് ഇൻട്രസ്റ്റ് കാൻ ലീഡ് യു ടു എ എറ്റേണൽ ഡാമിനേഷൻ, നിത്യമായ നരകത്തിന്റെ തകർച്ചയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തം താല്പര്യങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ശേഷവും, ഇഫ് യു ആർ പാമ്പറിംഗ് ഇൻ യുവർ ഹാർട്ട്.
അവർ സ്വന്തത്തിലേക്ക് പോയി, അവനെയോ ഒറ്റയ്ക്ക് വിട്ടു. ദിസ് കാൻ ഹാപ്പൻ ടു യു ആൻഡ് മീ ഓൾസോ. എന്റെ മുമ്പിൽ 5 മിനിറ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ എന്റെ വീഴ്ചയുടെ കോൺസിക്വൻസ് പെട്ടെന്നൊന്ന് പറഞ്ഞ ശേഷം ഞാൻ പതിമൂന്നാമത്തെ വാക്യം നാം വായിക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങളും മീതെ വെക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ അരുളും. ഈ ഉത്തരദിക്കിനൊരു പ്രത്യേകതയുണ്ട്, ദോഷത്തിലൊക്കെ ഉത്തരദിക്ക് എന്ന് പറയുന്നത് നോർത്തേൺ ഫേസ്. ദൈവത്തിന്റെ സിംഹാസനം ഭൂമിയുടെ നോർത്തേൺ പാർട്ടിലാണെന്നൊക്കെയാണ് തിയോളജിയൻസ് പറയുന്നത്. നമുക്കതൊരു പ്രധാനപ്പെട്ട വിഷയം അല്ലാത്തതുകൊണ്ട് നമുക്കത് പഠിക്കണ്ട. ഈ മനുഷ്യന്റെ ഉള്ളിൽ ഇപ്പോൾ കയറിയിരിക്കുന്ന സ്വപ്നം ഉത്തരദിക്കിലെ സമാഗമ പർവ്വതം. ഞാൻ നിങ്ങളെ ഈ കാര്യത്തിൽ പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ചില പ്രത്യേക കാര്യങ്ങളെ നിങ്ങൾ അങ്ങ് ഹൃദയത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ദിസ് മൗണ്ടൻ അവിടെ ഒരു, ഇവിടെ ഒരു, ഇവിടെ നിന്നല്ലാതെ ഈ സ്ഥലം, ഈ താമസം, ഈ ഈ ജോലി, സമാഗമ പർവ്വതം, ദൈവത്തിന്റെ സമാഗമ പർവ്വതം, അതവന്റെ മനസ്സിലേക്ക് കയറി. എല്ലാ ദിവസവും സ്വപ്നം കാണുക, അവിടെ ഇരുന്നത്, അവിടെ ഇരിക്കുന്നത്, അവിടെ ഇരിക്കുന്നത്. എനിക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടോ, അവിടെ ഇരുന്ന് ഞാൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കും, അവിടെ ഇരുന്നുകൊണ്ട് ഈ ഭരണങ്ങളെല്ലാം ഞാൻ നടത്തും, എനിക്ക് നടത്താം, ദൈവത്തോട് സമനായി ഞങ്ങൾക്ക്. അപ്പൊ ചില കാര്യങ്ങളെ സംബന്ധിച്ച് തന്റെ ഹൃദയത്തിൽ സ്വന്തം താല്പര്യങ്ങൾ വന്നിട്ട് ഇപ്പോൾ അവന് അതങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. അവൻ കുറെ ദൂതന്മാരെല്ലാം വിളിച്ചിട്ട് തന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, സഹോദരന്മാരെ എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾ കൂടെ നിൽക്കാവോ? അവര് പറഞ്ഞു, ചേട്ടൻ ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, ഞങ്ങളെല്ലാം തയ്യാറാ, നിനക്കാണ് അധികാരമുണ്ട്, നിനക്കാണ് സാമ്രാജ്യമുണ്ട്, നിനക്കാണ് ശക്തിയുണ്ട്, നീയാണ് മാതൃകാ മുദ്ര, നീ സ്വർഗത്തിൽ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ദൈവവും ഒന്ന് നിന്നെ റെസ്പെക്ട് ചെയ്യത്തക്കണം അല്ലേ, നിന്റെ ഈ പരിവേഷമൊക്കെ. ഞങ്ങളും കൂടെ നിൽക്കാം, പുറകിലുണ്ട്, ചേട്ടൻ മുമ്പേ പോക്കോ, ഞങ്ങൾ പുറകിലുണ്ട്.
ഇങ്ങനെ കൂടി ചേർന്ന് ഏകദേശം മൂന്നിലൊന്നോളം ഇതിനോട് ചേരുന്നതായിട്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. ഇവരെല്ലാം അവിടെ മുകളിലോട്ട് കയറുക. അവര് ഇങ്ങനെ ഈ ഏദൻ തോട്ടം വിട്ട് ലൂസിഫറും അവന്റെ കൂടെയുള്ള ആൾക്കാരും ഒത്തിരി ക്ലിയർ പിക്ചർ ഒന്നുമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അവർ മുകളിലോട്ട് കയറി അഗ്നിമയ രഥങ്ങൾക്ക് നടുവിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഇവരെല്ലാം കൂടെ യാത്ര ചെയ്യുക അകമ്പടിയായിട്ട് സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം താഴേക്ക് നോക്കുമ്പോൾ ദൈവം കാണുന്ന ഒരു കാര്യം, തങ്ങളുടെ വാഴ്ചയും തങ്ങളുടെ വാസസ്ഥലവും വിട്ടിട്ട് കുറെ പേര് അങ്ങോട്ട് കയറി വരിക. അവരിങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഇവരുടെ സംസാരം, ഇവരുടെ ശബ്ദം, ഇവരുടെ ഡിസ്കഷൻ എല്ലാം എന്താ എന്താ, വാഴണം വാഴണം, ദൈവത്തിന് തുല്യമായിട്ട് വാഴണം. ഉത്തരദിക്കായ സമാഗമ പർവ്വതത്തിൽ ഞാൻ അരുളും. ഉമ്മർക്കൊക്കെ ഒത്തിരി വ്യാജ പ്രോമിസ് കൊടുത്തുകയാണ്, നിന്നെ ഞാൻ ആ മലയിലിരുത്താം, മറ്റവനെ ഈ മലയിലിരുത്താം, യു വിൽ ഹാവ് ദിസ് ഓഫീസ് എല്ലാം പറഞ്ഞു കൊടുത്തുകയാണ്, അല്ല പിന്നെ ഇവരൊക്കെ ഇങ്ങനെ ഇതിനകത്ത് വീഴാൻ കാര്യം. എല്ലാവരോടും ഉത്സാഹിക്കപ്പെട്ട് അവർ പാട്ടൊക്കെ പാടി തകർത്ത് വാരി. ഇതിന് മ്യൂസിക്കും അറിയാമല്ലോ. ഇവരെല്ലാം കൂടെ മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ ബാബേൽ ഗോപുരം പണിത് 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 സ്വർഗത്തോളം എത്താൻ ആഗ്രഹിക്കുന്നതിന്റെ ആ പന്താവിൽ ഇങ്ങനെ പോകുമ്പോൾ ദൈവം ഒന്ന് കാണാൻ ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഈ പണി എന്നോടുള്ള മത്സരമാണ്. അവർ അങ്ങനെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ, മുകളിൽ അങ്ങ് കയറി വരുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം, ഓ ഞാൻ അവിടെയാണ്, ദൈവത്തിന്റെ സ്വപ്നം ദൈവം കൊടുത്ത്, ദൈവം ഇൻപുട്ട് ചെയ്ത്, ദൈവത്തിന്റെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളെയും അത് മുഴുവനും തകിടം മറിച്ച് അവന് കൊടുത്ത അനോയിന്റിങ്ങിനെ അവൻ ഇല്ലാതാക്കി അവൻ മുകളിലേക്ക് കയറുമ്പോഴാണ് ദൈവം അവനെ വാളുകൊണ്ട് വെട്ടി താഴോട്ടിട്ട്. അവൻ അവിടെ അല്ലായിരുന്നു, ഇവിടെ വന്ന് അവൻ അവിടേക്ക് പോയതാ. അവനെ വെട്ടി ആകാശ മണ്ഡലങ്ങളിൽ അവന് പ്രത്യേകമായ ഒരു കിങ്ഡം ഇപ്പോഴുണ്ട്. അവിടെ നിന്ന് അവൻ താഴെ ഭൂമിയിലേക്ക് വീഴും, അവിടെ നിന്ന് അവൻ അഗാധ കൂപത്തിലേക്ക് വീഴും, ഫ്രം ദയർ അവൻ നിത്യ തീപ്പൊയ്കിലേക്ക് വീഴും. അവന്റെ വീഴ്ച നാല് തലങ്ങളില്ല, ഒന്നവൻ മിഡ് എയർ, ദെൻ ഓൺ എർത്ത്, എർത്തിലേക്ക് അവൻ വീഴുന്നത് വെളിപ്പാട് ദിവസം 12 പറയുന്നുണ്ട്. അവിടെ നിന്ന് 1000 വർഷം ബോട്ടംലെസ് പിറ്റിലേക്ക് അവനെ വീഴും, അവിടുന്ന് പൊക്കിയെടുത്ത ശേഷം അവസാനം നിത്യ അഗ്നിയിലേക്ക്. നാല് സ്ഥലത്ത് അവനെ ഇങ്ങനെ മാറ്റി 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 മാറ്റിയാണ് ദൈവം പാർപ്പിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നേരത്തെ രസം തോന്നുന്നുണ്ട് അല്ലേ, നമ്മൾ അവനെ എടുത്ത് താഴോട്ട് ഇനി ഇടുക, ഇനിയും താഴോട്ട് പോകും, മോർ ഗോ ഗോ. അവൻ ബോട്ടംലെസ് പിറ്റിലൊന്നും അവനെ അടങ്ങത്തില്ല, അവനെ നിത്യ അഗ്നിയിലേക്ക്. അതുകൊണ്ടാ നമ്മൾ മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തെ വായിക്കുന്നുണ്ട്, പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി, അത് തന്നെയാണ് വെളിപ്പാട് ദിവസം 20 പറഞ്ഞിരിക്കുന്നത്. ഗന്ധകവും കത്തുന്ന തീപ്പൊയ്യിലേക്ക് പിശാചിനെയും കള്ളപ്രവാചനെയും വലിച്ചെറിയും. പക്ഷെ അതിന്റെ വീഴ്ച എവിടെ നിന്നറിയോ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വിശുദ്ധ ദേവ പർവ്വതത്തിൽ ഇരുന്നവൻ, മാതൃകാ മുദ്രയായിരുന്നവൻ, സകല മഹത്വത്തോടും കൂടെ വിരാജിച്ചിരുന്നവൻ, ആസ് എ കിങ് വിത്ത് എ കിങ്ഡം, ഇപ്പോൾ അവന്റെ അവസാനം മധ്യാകാശത്തിലേക്കും ഭൂമിയിലേക്കും ബോട്ടംലെസ് പിറ്റിലേക്കും അവിടെ നിന്ന് ലേക്ക് ഓഫ് ഫയറിലേക്കും അവൻ എന്നേക്കുമായിട്ട് കൂപ്പുകുത്തി വീഴും. ഐ വാണ്ട് ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ? അവൻ വേറൊരു ദൂതനെ കുത്തിക്കൊന്നില്ല, വേറൊരു ദൂതന്റെ കയ്യിലിരിക്കുന്നത് പിടിച്ചു പറിച്ചില്ല, വേറൊരു ദൂതനെ അവൻ പിക് പോക്കറ്റ് ചെയ്തില്ല, അവൻ ഒന്നേ ചെയ്തുള്ളൂ, അവന് അവന്റേതായ ഒരു പ്ലാൻ അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ഹി ഹാസ് ഹിസ് ഓൺ വേ, ഹി സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഹിംസെൽഫ്. ഡിയർ ചർച്ച്, ദൈവസഭയെ, കർത്താവിന്റെ അവകാശിയെ, കർത്താവിന്റെ നീതി വസ്ത്രം ധരിച്ചിരിക്കുന്ന കർത്താവിന്റെ മണവാട്ടിയെ, വെൻ യു ആർ ഹാവിംഗ് യുവർ ഓൺ വേസ് ഇൻ യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയത്തിലെ ഇപ്പോഴത്തെ ദൈവത്തെ കൂടാതെ നിങ്ങൾ സ്വപ്നം കാണുന്ന ചിന്തകൾ കൂടുതലായി വളർന്നു വരുന്തോറും വളർന്നു വരുന്തോറും നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ക്രൂരനായ ഒരു കളികാരന്റെ കയ്യിലേക്കാണ് നീ നിന്റെ സ്വന്തം ഇൻട്രസ്റ്റുകൾ കൊണ്ട് നിന്നെ വിട്ടുകൊടുക്കുന്നത്. ചെറുപ്പത്തിൽ ഞാനും എൻ്റെ ഒരു കസിനുണ്ട്, എൻ്റെ എൽഡർ കസിന്, ഞാനും അവനോട് കിലുക്കി കുത്തിന് പൈസ വെക്കാൻ പോകും. വലിയ അപകട, പോലീസൊക്കെ കണ്ടാ പിടിക്കുന്ന ഒരു സംഭവം. പക്ഷെ വീട്ടിൽ നിന്ന് 2 രൂപ ഒക്കെ അടിച്ചുകൊണ്ടും അവന്റെ കയ്യിലിത്തിലൂടെ കാശുണ്ട്, അവനും ഒക്കെ ആയിട്ട് ഞാൻ കിലുക്കി കുത്തിന് പോകും. അപ്പൊ ഈ അമ്പലപ്പറമ്പിൽ ഉത്സവ പറമ്പത്തിലും ഈ മാറിയ റബ്ബർ തോട്ട ഭാഗങ്ങളിലോ കോണിലോ ഒക്കെയാ കിലുക്കി കുത്ത് നടക്കുന്നത്. അവിടെ പോയി ഞാനും നിൽക്കും, അവനും നിൽക്കും, അവൻ വെക്കും 2 രൂപ വെക്കും. അപ്പൊ കിലുക്കി കുത്തുകാരൻ അവന്റേതായ ഒത്തിരി തട്ടിപ്പുണ്ട് പ്രിയുള്ളവർ. അവൻ ക്രൂരനായ ഒരു കളിപ്പീരുകാരൻ, അവന് ഏത് പടം എങ്ങനെ വരുത്തണമെന്ന് അവന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് മിക്കവാറും എന്റെ കസിനും ഞാനും മണ്ടന്മാരായതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ കാശ് വെക്കും, മുഴുവനും കാശ് നഷ്ടപ്പെട്ടു പോകും. ഇവിടെ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയട്ടെ, വെൻ യു ഹാവ് യുവർ ഓൺ വിഷ് ആൻഡ് വിൽ, അത് അതിൽ തന്നെ ആവൽക്കരമല്ലാതിരിക്കുമ്പോഴും ഓരോ പ്രാവശ്യവും നിങ്ങൾ പിശാചിന്റെ പടത്തിലേക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റിനെ വെച്ചു കൊടുക്കുമ്പോൾ, നിങ്ങളുടെ ആഗ്രഹത്തെ വെച്ചു കൊടുക്കുമ്പോൾ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കൊച്ചു പദ്ധതികളെ വീണ്ടും നിങ്ങൾ അതിനെ പാമ്പറിയുമ്പോൾ, ക്രൂരനായ ഒരു കളികാരന്റെ കയ്യിലേക്കാണ് നിങ്ങൾ നിങ്ങളെ വിട്ടുകൊടുക്കുന്നത് തിരിച്ചറിയും. കാരണം നിങ്ങളുടെ സെൽഫ് ഇൻട്രസ്റ്റിന്റെ ക്രൂരത നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ഇവന്റെ വീഴ്ച കണ്ടാലേ നിങ്ങൾക്ക് തിരിച്ചറിയത്തുള്ളൂ. ഫ്രം ദേർ യു വിൽ ലേൺ ദാറ്റ് ഹൗ ഡേഞ്ചറസ് ആൻഡ് ഹൗ ക്രൂവൽ തിങ്കിങ് അബൌട്ട് മൈ സെൽഫ്. ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്ന എത്ര അപകടമാണ്. അവന്റെ വീഴ്ച അഗാധ കോപത്തിൽ. ഒരു മിനിറ്റ് കൂടെ തരാം. അവന്റെ വീഴ്ചയ്ക്ക് ശേഷം നടന്ന മറ്റൊരു ഭീഭത്സമായ സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഭൂമി എന്നേക്കും പാഴുശൂന്യമായി തീർന്നു. ഏദൻ ഭൂമിക്ക് അടിയിലേക്ക് ഇറങ്ങിപ്പോയി. ഒന്ന് പെട്ടെന്ന് വായിക്കാം, ചിലർക്കെങ്കിലും ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ. ശ്യാവ് എഹെസ്കേൽ 31:16 പെട്ടെന്ന്.
ഞാനതിനെ കുഴിയിൽ ഇറങ്ങുന്നതിനോടുകൂടെ പാതാളത്തിൽ തള്ളിയിട്ടപ്പോൾ അതിന്റെ വീഴ്ചയുടെ മുഴക്കത്തെങ്കിൽ ഞാൻ ജാതികളെ നടുക്കുമാറാക്കി. ഏദനിലെ സകല വൃക്ഷങ്ങളും ലെബനോനിലെ ശ്രേഷ്ഠവും ഉത്തമവുമായ വെള്ളം കുടിക്കുന്ന സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അധോഭാഗത്ത് ആശ്വാസം പ്രാപിച്ചു.
പ്രിയമുള്ളവരെ, ദി ബ്യൂട്ടിഫുൾ ഈഡൻ, അതിപ്പോൾ ഭൂമിയുടെ സർഫസിലില്ല, ഭൂമിയുടെ അധോഭാഗത്തേക്ക് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. വേദശാസ്ത്രികളും അല്ലാതെയൊക്കെയുള്ള കൺകോർഡൻസ് ബൈബിളും ഒക്കെ വായിച്ചാൽ ഇപ്പോൾ ഉള്ള ഇറാഖിലാണ് ഏദൻ തോട്ടമെന്നാണ് നദികൾ ഒഴുകിയത് വെച്ച് ആൾക്കാർ പറയുന്നത്. ഏദൻ തോട്ടമെന്നാലും നദികൾ ഒഴുകിയുള്ള അതിന്റെ ഗ്രാഫൊക്കെ വെച്ച് ഇപ്പോൾ ആ സ്ഥല ഇറാഖിലാന്ന് പറയും. ഇവിടെ ഭരിച്ചിരുന്നവൻ നിത്യ നരകാഗ്നിയിലേക്ക് പോയി. ഈ തോട്ടം ലോകത്തിൽ ഒരു മനുഷ്യനും എക്സ്കവേഷൻ നടത്തിയാലും കണ്ടെത്താൻ കഴിയാതെ വണ്ണം അതിന്റെ മുഴുവൻ ശോഭ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിപ്പോയി. Now it is not on the surface of the earth. ഏദൻ താഴേക്ക് പോയി. ഒരു വ്യക്തിക്ക് പോലും ഒരു പിക്നിക് നടത്താനോ ടൂർ നടത്താനോ കാണാനോ സൈറ്റ് സീയിങ് ചെയ്യാനാണോ കഴിയാതെ വണ്ണം മനോഹരമായ ഏദൻ തോട്ടം, ദൈവത്തിന്റെ സ്വപ്ന പദ്ധതിയുടെ പൂങ്കാവനം, ദൈവ സ്പെഷ്യലായി അനോയിന്റ് ചെയ്ത ചെരൂവിന്റെ കെരൂവിന്റെ അവന്റെ സിംഹാസനം ഇരുന്ന സ്ഥലം ഇന്ന് ഭൂമിക്ക് മുകളിലില്ല. It went down. ഇത് താഴേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു, ഭൂമിക്കടിയിലേക്ക് നിവദിച്ചു. How tragic it is. One more thing I want to tell you. അവനെ ഏത് ഭൂമിയിൽ അധിപതിയാക്കിയോ ആ ഭൂമി പാഴും ശൂന്യവുമായി. നിങ്ങൾ അതിന്റെ ദുരന്തം വായിക്കുന്നത് വേദപുസ്തകത്തിന്റെ ആദ്യത്തെ വാക്യത്തിലാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയാണത് കാണുന്നത്, ഭൂമി മുഴുവനും ഇരുട്ടായിരുന്നു, ഫുൾ ഓഫ് ഡാർക്ക്നെസ്. ഭൂമിയിലേക്ക് നോക്കിയാൽ ഭീഭത്സം, ഭൂമിയിലേക്ക് നോക്കിയാൽ അവിടേക്ക് ആൾക്കാരുടെ ഹൃദയം പോകാതെ വണ്ണം അത് ഇരുണ്ട് കിടക്കുന്നു. അത് മുഴുവനും വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നു. വെള്ളത്തിന്റെ അകത്ത് ഈ ഭൂമി മുങ്ങിക്കിടക്കുന്ന ഒരു ബോൾ പോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന ഈ ഭൂമി വെള്ളത്തിന്റെ അടിയിൽ ഒരു ബോൾ പോലെ മുങ്ങിക്കിടന്നിട്ട് ഈ എൻ്റെ ഭൂമിയെ വെള്ളം മൂടിക്കിടക്കുക. There is no vegetation. ഒരു ഗ്രാസിന്റെ ഒരു ചെറിയ നാമ്പ് പോലും ഭൂമിയിൽ ഇല്ലാതെ വണ്ണം ഭൂമി മുഴുവനും വെള്ളത്തിന്റെ അകത്ത്. ആ ഭൂമി വെള്ളത്തിന്റെ അകത്ത് കിടന്നിട്ട് ആ വെള്ളത്തിന് മുകളിൽ മുഴുവൻ ഇരുട്ട് പൊതിഞ്ഞിരിക്കുക.
You tell me. എന്തായിരുന്ന കാരണം?
തന്റേതായ ഒരു പ്ലാൻ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായപ്പോൾ അവനിരുന്ന സിംഹാസനം അഗാധ കൂപത്തിൽ, അവനിരുന്ന തോട്ടം ഭൂമിക്കടിയിൽ, അവൻ അനോയിന്റ് ചെയ്ത് ഭരിക്കാൻ കൊടുത്ത സ്ഥലം ഇരുട്ടുകൊണ്ട് മൂടി. ഭീകരമാകുന്ന നിലയിൽ എർത്തിന്റെ അവസ്ഥ മാറി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പാപത്തെ നിങ്ങൾ എവിടെ കണ്ടെത്തുമെന്നറിയോ? പാപത്തെ നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങളുടെ വ്യക്തി താല്പര്യത്തിലാണ്. നിങ്ങൾക്ക് പാപം ഇടം കണ്ടെത്തുന്നു.
നിങ്ങൾ ആ ഭൂമിയെ കണ്ടിട്ടില്ല. ജെറമ്യാ പ്രവചനം 4:23-26 വരെ വായിക്കുമ്പോൾ ജെറമ്യാ ഒരു കാഴ്ച കാണുന്നുണ്ട്. ഞാൻ ഭൂമിയെ നോക്കി, ഓ ഭൂമി പാഴുശൂന്യമായി കിടക്കുന്നു, പക്ഷികളെ കണ്ടില്ല, മനുഷ്യരാരും അതിൽ വാസം ചെയ്യുന്നത് ഞാൻ കണ്ടില്ല, ആകാശത്തോ എന്തില്ല പ്രകാശം ഇല്ല. ഹിസോ എർത്ത്, no bed, no man, no inhabitants, no grass, nothing at all, absolutely underwater, fully covered by darkness. നോക്കിയാൽ ക്രൂരത തോന്നും. എത്ര മനോഹരം, എത്ര അതുല്യം, എത്ര സ്വപ്നം. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അകത്തെ ആഴത്തിലെ സ്വപ്നം ഒരു മനുഷ്യൻ അഗാധ കൂപത്തിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു.
ഈ ഭൂമിയെ കുറിച്ചാണ് നമ്മൾ പത്രോസിന്റെ 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. നമുക്ക് മറ്റൊരു അവസരത്തിൽ അത് ചിന്തിക്കാം. ഞാൻ നിങ്ങളെ ഈ ദാരുണമായ അന്ത്യം കേൾപ്പിച്ചത് എന്താണെന്നറിയോ? നമുക്ക് നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അതിന്റെ ക്രൂരത തിരിച്ചറിയാൻ ആദ്യം നാം ലൂസിഫറിനെ കാണുക, അതിനുശേഷം നാം ആദാമിനെ കാണും, അതിനുശേഷം നാം ക്രിസ്തുവിനെ കാണും. നമ്മൾ ഈ 3 വ്യക്തിയും തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ യു വിൽ സേ, എന്റെ വഴി എത്ര ഹീനം, എന്റെ വഴി എത്ര വെറുക്കപ്പെട്ടത്. ഹല്ലേലൂയ. സങ്കീർത്തനം 37:5 വാക്യോടെ വായിച്ച ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. Psalms 37:5. നിന്റെ വഴിയെ യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക. ഡിയർ ഫ്രണ്ട്സ്, രഥോത്സവത്തിൽ പലപ്പോഴും വഴി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭാഷാപ്രയോഗമുണ്ട്. ബിലയാമിന്റെ വഴി, കോരഹിന്റെ വഴി, ആ കൂടെ നിന്റെ വഴി, നിന്റെ വഴി. ദൈവം നിന്നെ ബുദ്ധി ഉപദേശിക്കുന്നു സഹോദര. ഗോഡ് ഹാസ് സച്ച് എ ഗ്രേറ്റ് പ്ലാൻ. ലുക്ക് ആൻഡ് ഡു ഈഡൻ. ഉൽപ്പത്തി പുസ്തകം 1:26 മുതൽ നീ വായിച്ചു തുടങ്ങും ദൈവത്തിന്റെ അത്യുജ്ജല പദ്ധതി നിന്നെ കുറിച്ചുള്ളത്. എന്തിനാണെന്നറിയോ? നിനക്ക് സ്വന്തം ഇച്ഛ തന്നിട്ടുണ്ട്, സ്വന്തം വഴി തന്നിട്ടില്ല. അവനെ മാത്രം ആഗ്രഹിക്കാനാ അവൻ നിന്നെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് 100-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ അവൻ നമ്മെ ഉണ്ടാക്കി. നാം എനിക്കുള്ളവൻ, എന്റെ കൊച്ചിനുള്ളവൻ, എന്റെ ഭർത്താവിനുള്ളവൻ അല്ല. എല്ലാവരും ഒരുമിച്ച് പറയും, ഞാൻ അവനുള്ളവൻ. എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ ലൂസിഫറും 100-ാം സങ്കീർത്തനം 3-ാം വാക്യം ഏറ്റു പറയേണ്ടതായിരുന്നു. അവൻ എന്നെ സൃഷ്ടിച്ചു, ഞാൻ അവനുള്ളവൻ. ഹല്ലേലൂയ. ബട്ട് ഹി കുഡിൻ കൺഫസ് Psalm 103. അവനത് കൺഫസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആദാമിനത് കൺഫസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ടുഡേ, ഇന്ന് ദൈവസഭയ്ക്ക് ഇത് കൺഫസ് ചെയ്യാനൊരു അവസരം വന്നിരിക്കുക. അവൻ എന്നെ സൃഷ്ടിച്ചു, ഞാൻ അവനുള്ളവർ. ഹല്ലേലൂയ. Can you confess it today? ഒന്നുകൂടെ നമുക്ക് ദൈവത്തോട് പറയാമോ? ദൈവമേ, നീ എന്നെ സൃഷ്ടിച്ചു അത്ഭുതകരമായി. How marvelously you created and how wonderfully you are going to execute your plan through me. You are created and I belong to you. ഞാൻ നിന്റേതാണ്. ഞാൻ എന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കും. ഞാൻ എന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കും. ഈ വഴിയുടെ അവസാനം ഇത്രയും ദുരന്തമാണെങ്കിൽ, ഈ വഴി അഗാധ കൂപത്തിലേക്ക് ഒരാളെ നയിച്ചെങ്കിൽ, ഈ വഴി ഈ ഭൂമിയെ പാഴി ശൂന്യമാക്കിയെങ്കിൽ, ഈ വഴി ഭൂമിക്ക് മുകളിൽ മുഴുവനും അന്ധകാരം കൊണ്ട് പൊതിയിപ്പിച്ചെങ്കിൽ, ഈ വഴിയെ ഞാൻ വെറുക്കുന്നു. ലോർഡ്, ഇസ് യുവർ വേ ഇസ് മോർ പ്രഷ്യസ്. നിന്റെ വഴിയാണ് എനിക്ക് അഭികാമ്യം. കർത്താവേ, ഞങ്ങളെ സഹായിക്കണേ. കർത്താവേ, നിന്റെ ഹൃദയത്തിലെ നിഗൂഢ പദ്ധതി പോലും തിരിച്ചറിയാതിരിക്കുമ്പോഴും ഒരു സംശയം കൂടാതെ അത് വിശ്വസിപ്പാൻ കഴിയുന്നതാണ് നിന്റെ ഹൃദയത്തിലെ എല്ലാ വഴികളും. ഞാനതൊന്നും അറിയാതിരിക്കുമ്പോഴും എനിക്ക് അത് ആശ്രയിക്കാം. നീ നിന്റെ വഴിയെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുമ്പോഴും നീ നിന്റെ ഹൃദയത്തിൽ എനിക്ക് ദോഷമായി ഒരു വഴി ഉണ്ടാക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോർഡ്, നിന്റെ വഴികൾ അത്ര ഗുപ്തമായിരിക്കട്ടെ. നീ സ്നേഹത്തിൽ എനിക്ക് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ദൈവവുമാണ്. ഹല്ലേലൂയ. ഐ വാണ്ട് ടു ഹേറ്റ് മൈ വേസ്. ഞാൻ നിന്നാൽ സൃഷ്ടിക്കപ്പെട്ടു, നീ എനിക്കുള്ളവൻ. കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. താങ്ക് യു ലോർഡ്. യേശുവിന്റെ നാമം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.